ലാഭം. അപ്പോൾ തന്റെ ആയുഷ്കാലമൊക്കെയും അവന് തിന്മയല്ല നന്മ തന്നെ ചെയ്യുന്നു. അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. അവൾ കച്ചവടക്കപ്പൽ പോലെയാകുന്നു, ദൂരത്തു നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. അവൾ നന്നാ രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ളവർക്ക് ആഹാരവും വേലക്കാരത്തികൾക്ക് ഓഹരിയും കൊടുക്കുന്നു. അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അത് മേടിക്കുന്നു. കൈനേട്ടം കൊണ്ട് അവൾ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്നു. അവൾ ബലം കൊണ്ട് അരമുറുക്കുകയും ഭുജങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്നു. തന്റെ വ്യാപാരം ആദായമുള്ളതെന്ന് അവൾ ഗ്രഹിക്കുന്നു. അവളുടെ വിളക്ക് രാത്രിയിൽ കെട്ടുപോകുന്നതുമില്ല. അവൾ വിളുതലയ്ക്ക് കൈനീട്ടുന്നു, അവളുടെ വിരൽ കതിർ പിടിക്കുന്നു. അവൾ തന്റെ കൈ എളിയവർക്ക് തുറക്കുന്നു, ദരിദ്രന്മാരുടെ അടുക്കിലേക്ക് കൈനീട്ടുന്നു. തന്റെ വീട്ടുകാരെ ചൊല്ലി അവൾ ഹിമത്തെ പേടിക്കുന്നില്ല. അവളുടെ വീട്ടിലുള്ളവർ എല്ലാവർക്കും ചുവപ്പ് കമ്പിളിയുണ്ടല്ലോ. അവൾ തനിക്ക് പരവതാനി ഉണ്ടാക്കുന്നു. ക്ഷണപടവും ധൂമവസ്ത്രവും അവളുടെ ഉടുപ്പ്. ദേശത്തിലെ മൂപ്പന്മാരോടുകൂടെ ഇരിക്കുമ്പോൾ അവളുടെ ഭർത്താവ് പട്ടണവാതിക്കൽ പ്രസിദ്ധനാകുന്നു. അവൾ ക്ഷണവസ്ത്രം ഉണ്ടാക്കി വിൽക്കുന്നു, അരക്കച്ചി ഉണ്ടാക്കി കച്ചവടക്കാരനെ ഏൽപ്പിക്കുന്നു. ബലവും മഹിമയും അവളുടെ ഉടുപ്പ്. ഭാവികാലമോർത്ത് അവൾ പുഞ്ചിരിയിടുന്നു. അവൾ ജ്ഞാനത്തോടെ വായി തുറക്കുന്നു. ദയയുള്ള ഉപദേശം അവളുടെ നാവിന്മേൽ ഉണ്ട്. വീട്ടുകാരുടെ പെരുമാറ്റം അവൾ സൂക്ഷിച്ചു നോക്കുന്നു. വെറുതെ ഇരുന്ന് അഹോവൃത്തി കഴിക്കുന്നില്ല. അവളുടെ മക്കൾ എഴുന്നേറ്റ് അവളെ ഭാഗ്യവതി എന്ന് പുകഴ്ത്തുന്നു. അവളുടെ ഭർത്താവും അവളെ പ്രശംസിക്കുന്നത്. അനേക തരുണികൾ സാമർഥ്യം കാണിച്ചിട്ടുണ്ട്, നീയോ അവരെല്ലാവരിലും ശ്രേഷ്ഠയായിരിക്കുന്നു. ലാവണ്യോ വ്യാജവും സൗന്ദര്യം വർദ്ധവുമാകുന്നു. യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അവളുടെ കൈകളുടെ ബലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാതുക്കൽ അവളെ പ്രശംസിക്കട്ടെ. സദൃശവാക്യങ്ങൾ 1 മുതൽ. ഇസ്രായേൽ രാജാവായി ദാവീദിന്റെ മകനായ സൊലോമന്റെ സദൃശവാക്യങ്ങൾ. ജ്ഞാനവും പ്രബോധനവും പ്രാപിപ്പാനും വിവേകവചനങ്ങളെ ഗ്രഹിപ്പാനും പരിജ്ഞാനം നീതി ന്യായം നേറുന്നവയ്ക്കായി പ്രബോധനം ലഭിപ്പാനും അല്പബുദ്ധിക്ക് സൂക്ഷ്മബുദ്ധിയും ബാലന് പരിജ്ഞാനവും വകവിരിവും നൽകുവാനും ജ്ഞാനി കേട്ടിട്ട് വിദ്യാഭൃതി പ്രാപിപ്പാനും ബുദ്ധിമാൻ സതുപദേശം സമ്പാദിപ്പാനും സദൃശവാക്യങ്ങളും അലങ്കാരവചനങ്ങളും ജ്ഞാനികളുടെ മൊഴികളും കടങ്കഥകളും മനസ്സിലാക്കുവാനും അവ ഉതകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു. മകനെ അപ്പന്റെ പ്രബോധനം കേൾക്ക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ചിരസിന് അലങ്കാരമായും നിന്റെ കഴുത്തിന് സരപ്പിളിയും ആയിരിക്കും. മകനെ പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത്. ഞങ്ങളോടുകൂടെ വരിക, നാം രക്തത്തിനായി പരിഹരിക്കുക. നിർദോഷിയെ കാരണം കൂടാതെ പിടിപ്പാൻ പൊളിച്ചിരിക്കുക. പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളക. വിലയേറിയ സമ്പത്തൊക്കെയും കിട്ടും. നമ്മുടെ വീടുകളെ കൊള്ള കൊണ്ട് നിറയ്ക്കാം. നിനക്ക് ഞങ്ങളോടുകൂടെ സമാംശം കിട്ടും. നമുക്ക് എല്ലാവർക്കും സഞ്ജീവനായിരിക്കും എന്നിങ്ങനെ അവർ പറഞ്ഞാൽ, മകനെ നീ അവരുടെ വഴിക്ക് പോകരുത്. നിന്റെ കാൽ അവരുടെ പാതയിൽ വെക്കുകയും അരുത്. അവരുടെ കാൽ ദോഷം ചെയ്യുവാൻ ഓടുന്നു. രക്തം ചുരിപ്പാൻ അവർ ബന്ധപ്പെടുന്നു. പക്ഷി കാണുകയെ വലവിരിക്കുന്നത് വ്യർത്ഥമല്ലോ. അവർ സ്വന്തം രക്തത്തിനായി പതിയിരിക്കുന്നു, സ്വന്തം പ്രാണഹാനിക്കായി ഒളിച്ചിരിക്കുന്നു. ദുരാഗ്രഹികളായ ഏവരും വഴിയോ അങ്ങനെ തന്നെ. അത് അവരുടെ ജീവനെ എടുത്തു കളയുന്നു. ജ്ഞാനമായവൾ വീഥിയിൽ ഘോഷിക്കുന്നു, വിശാല സ്ഥലത്ത് സ്വരം കേൾപ്പിക്കുന്നു. അവൾ ആരവമുള്ള തെരുക്കളുടെ തലയ്ക്കൽ നിന്ന് വിളിക്കുന്നു. നഗരദ്വാരങ്ങളിലും നഗരത്തിനകത്തും പ്രസ്താവിക്കുന്നത്, ബുദ്ധിഹീനരെ നിങ്ങൾ ബുദ്ധിഹീനതയിൽ രസിക്കുകയും പരിഹാസികളെ നിങ്ങൾ പരിഹാസത്തിൽ സന്തോഷിക്കുകയും ഭോഷന്മാരെ നിങ്ങൾ പരിജ്ഞാനത്തെ വെറുക്കുകയും ചെയ്യുന്നത് എത്രത്തോളം? എന്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ. ഞാൻ എന്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും. എന്റെ വചനങ്ങളെ നിങ്ങൾ അറിയിക്കും. ഞാൻ വിളിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെയും ഞാൻ കൈനീട്ടിയിട്ട് ആരും കൂട്ടാക്കാതെയും നിങ്ങൾ എന്റെ ആലോചനകളൊക്കെയും തിരിച്ചു കളയുകയും എന്റെ ശാസനയെ ഒട്ടും അനുസരിക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് ഞാനും നിങ്ങളുടെ അനർത്ഥ ദിവസം തിരിച്ചിരിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ഭവിക്കുമ്പോൾ പരിഹസിക്കും. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ അപ്പോൾ അവർ എന്നെ വിളിക്കും. ഞാൻ ഉത്തരം പറയുകയില്ല. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കണ്ടെത്തുകയുമില്ല. അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ. യഹോവ ഭക്തിയെ തെരഞ്ഞെടുത്തതുമില്ല. അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസനയൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും. ബുദ്ധിഹീനരുടെ പിന്മാറ്റം അവരെ കൊല്ലും. ഭോഷന്മാരുടെ നിശ്ചിന്ത അവരെ എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കും. ദോഷഭയം കൂടാതെ സ്ഥിരമായിരിക്കുകയും ചെയ്യും. മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധനത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വചനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധനത്തിനായി വിളിച്ച് വിവേകത്തിനായി ശബ്ദമുയർത്തുന്നു എങ്കിൽ അതിനെ വെള്ളിയെ പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നു എങ്കിൽ നീ യഹോവാഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ച് വയ്ക്കുന്നു. നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവനൊരു പരിച തന്നെ. അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു. തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു. അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. പരിജ്ഞാനം നിന്റെ മനസ്സിനിമ്പമായിരിക്കും. വകതിരിവ് നിന്നെ കാക്കും. വിവേകം നിന്നെ സൂക്ഷിക്കും. അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വിഘടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളയുകയും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വിഘടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചൊവ്വല്ലാത്ത പാതയിൽ നടക്കുന്നവരുമാകുന്നു. അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്ത് നിന്നും വിടുവിക്കും. അവൾ തന്റെ യൗവനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു. അവളുടെ വീട് മരണത്തിലേക്കും അവളുടെ പാതകൾ പ്രേതന്മാരുടെ അടുക്കിലേക്കും ചാഞ്ഞിരിക്കുന്നു. അവളുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തനും മടങ്ങി വരുന്നില്ല. ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല. അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചു കൊള്ളുക. നേരുള്ളവർ ദേശത്ത് വസിക്കും. നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ ദേശത്ത് നിന്ന് ഛേദിക്കപ്പെടും. ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും. മകനെ, എന്റെ ഉപദേശം മറക്കരുത്. നിന്റെ ഹൃദയം എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളട്ടെ. അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. ദയയും വിശ്വസതയും നിന്നെ വിട്ടുപോകരുത്. അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. പൂർണ്ണ ഹൃദയത്തോടെ ഹോയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഉണരുക. നിന്റെ എല്ലാ വഴികളും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. നിന്റെ ചക്കുകളിൽ വീഞ്ഞു കവിഞ്ഞൊഴുകും. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. അവന്റെ ശാസനയെങ്കിൽ മുഷികയും വരുത്. അപ്പന് ഇഷ്ടപുത്രനോട് ചെയ്യുന്നത് പോലെ യഹോവ താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിന് തുല്യമാകുകയില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസ്സും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവും ആകുന്നു. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം. അതിനെ കരസ്ഥമാക്കുന്നവർ ഭഗവാൻമാർ. ജ്ഞാനത്താൽ യഹോവ ഭൂമിയെ സ്ഥാപിച്ചു, വിവേകത്താൽ അവൻ ആകാശത്തെ ഉറപ്പിച്ചു. അവന്റെ പരിജ്ഞാനത്താൽ ആഴങ്ങൾ തുറന്നു, മേഘങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു. അവനെ ജ്ഞാനവും വകതിവരും കാത്തുകൊള്ളുക. അവ നിന്നിഷ്ടിയിൽ നിന്നും മാറിപ്പോകരുത്. അവ നിനക്ക് ജീവനും നിന്റെ അലങ്കാരവും ആയിരിക്കും. അങ്ങനെ നീ നിർഭമയമായി വഴിയിൽ നടക്കും. നിന്റെ കാൽ കിടറുകയുമില്ല. നീ കിടക്കാൻ പോകുമ്പോൾ നിനക്ക് പേടി ഉണ്ടാകുകയില്ല. കിടക്കുമ്പോൾ നിന്റെ ഉറക്കം സുഖകരമായിരിക്കും. പെട്ടെന്ന് പേടി ഹേതുവായും ദുഷ്ടന്മാർക്ക് വരുന്ന നാശം നിമിത്തവും നീ ഭയപ്പെടുകയില്ല. യഹോവ നിന്റെ ആശ്രയമായിരിക്കും. അവൻ നിന്റെ കാൽ കുടുങ്ങാതെ വണ്ണം കാക്കും. നന്മ ചെയ്യുവാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യന്മാരായിരിക്കുന്നവർക്ക് ചെയ്യാതിരിക്കരുത്. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, നാളെ തരാം എന്ന് പറയരുത്. കൂട്ടുകാരൻ സമീപേ നിർഭയം വസിക്കുമ്പോൾ അവന്റെ നേരെ ദോഷം നിരൂപിക്കരുത്. നിനക്ക് ഒരു ദോഷവും ചെയ്യാത്ത മനുഷ്യനോട് നീ വെറുതെ ചണ്ടയിടരുത്. സാഹസക്കാരനോട് നീ അസൂയപ്പെടരുത്. അവന്റെ വഴികൾ ഒന്നും തെരഞ്ഞെടുക്കുകയും അരുത്. വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവന്റെ സഖ്യതയുണ്ട്. യഹോവയുടെ ശാപം ദുഷ്ടന്റെ വീട്ടിലുണ്ട്, നീതിമാനണമാരുടെ സ്ഥലത്തോ അവൻ അനുഗ്രഹിക്കുന്നു. പരിഹാസികളെ അവൻ പരിഹസിക്കുന്നു, എളിയവർക്കോ അവൻ കൃപ നൽകുന്നു. ജ്ഞാനികൾ ബഹുമാനത്തെ അവകാശമാക്കും, ഭോഷന്മാരുടെ ഉയർച്ചയോ അപമാനം തന്നെ. മക്കളെ, അപ്പന്റെ പ്രബോധനം കേട്ട് വിയോഗം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധിയെ ഉപദേശിച്ചു തരുന്നു. എന്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഞാൻ എന്റെ അപ്പനും മകനും എന്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു. അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത്, എന്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക, എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കാം, ജ്ഞാനം സമ്പാദിക്കാം, വിവേകം നേടുക. മറക്കരുത്, എന്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത്, അതിനെ ഉപേക്ഷിക്കുകയും അരുത്. അത് നിന്നെ കാക്കും, അതിൽ പ്രിയം വയ്ക്കുക, അത് നിന്നെ സൂക്ഷിക്കും. ജ്ഞാനം തന്നെ പ്രധാനം. ജ്ഞാനം സമ്പാദിക്ക, നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക. അതിനെ ഉയർത്തുക, അത് നിന്നെ ഉയർത്തും. അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും. അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും. അത് നിന്നെ ഒരു മഹത്ത കിരീടം ചൂടിക്കും. മകനെ, കേട്ടെന്റെ വചനങ്ങളെ കൈക്കൊള്ളുക, എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും. ജ്ഞാനത്തിന്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നേരോടെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു. നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല, ഓടുമ്പോൾ നീ ഇടറുകയുമില്ല. പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്. അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത്. ദുർജനത്തിന്റെ വഴിയിൽ നടക്കുകയും അരുത്, അതിനോടകന്ന് നിൽക്ക. അതിൽ നടക്കരുത്, അത് വിട്ടുമാറി നടന്നു പോവുക. അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല, വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല. ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു, ബലാത്കാരത്തിന്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു. നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ, അത് നട്ടിച്ചവരെ അധികാധികം ശോഭിച്ചു വരുന്നു. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെയാകുന്നു. ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക. അവർ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോരുത്. നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിന് സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അവിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിങ്കിൽ നിന്ന് നീക്കിക്കളുക. അധരങ്ങളുടെ വികടം നിങ്കിൽ നിന്ന് അകറ്റുക. നിന്റെ കണ് നേരോടെ നോക്കട്ടെ, നിന്റെ കണ്ണിമ ചുവെ മുമ്പോട്ട് മിഴിക്കട്ടെ. നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക. നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. നിന്റെ കാലിൽ ദോഷം വിട്ടകലുക ആറാക്കുക. മകനെ, വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിനും നിന്റെ അധരങ്ങളെ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും ജ്ഞാനത്തെ ശ്രദ്ധിച്ച് എന്റെ പ്രബോധനത്തിന് ചെവിചായ്ക്കുക. പരസ്ത്രീയുടെ അധരങ്ങളിൽ നിന്നും തേനിറ്റ് വീഴുന്നു. അവളുടെ അണ്ണാക്ക് എണ്ണയേക്കാൾ മൃദുവാകുന്നു. പിന്നത്തേതിലോ അവൾ കാഞ്ഞിരം പോലെ കയ്പും, ഇരുവാഴ്ത്തലവാൾ പോലെ മൂർച്ചയുള്ളവൾ തന്നെ. അവളുടെ കാലുകൾ മരണത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അവളുടെ കാലടികൾ പാതാളത്തിലേക്ക് ഓടുന്നു. ജീവന്റെ മാർഗത്തിൽ അവൾ ചെല്ലാതെ വണ്ണം അവളുടെ പാതകൾ അസ്ഥിരമായിരിക്കുന്നു. അവൾ അറിയുന്നതുമില്ല. ആകയാൽ മക്കളെ, എന്റെ വാക്ക് കേൾപ്പിൻ. എന്റെ വായിലെ വഴികളെ വിട്ടുമാറരുത്. നിന്റെ വഴിയെ അവളോട് അകറ്റുക. അവളുടെ വീടിന്റെ വാതിക്കലോട് അടുക്കരുത്. നിന്റെ യവനശക്തിമാർക്കും നിന്റെ ആളുകൾ കൂരനും കൊടുക്കരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിൽ ആയി പോകരുത്. നിന്റെ മാംസവും ദേഹവും ക്ഷയിച്ചിട്ട് നീ ഒടുവിൽ നെടുവീർപ്പ് കൊണ്ട്, അയ്യോ, ഞാൻ പ്രബോധനം വെറുക്കുകയും എന്റെ ഹൃദയം ശാസ്ത്രനെ നിരസിക്കുകയും ചെയ്തുവല്ലോ. എന്റെ ഉപദേഷ്ടക്കന്മാർ ഞാൻ വാക്ക് ഞാൻ അനുസരിച്ചില്ല. എന്നെ പ്രബോധിച്ചവർക്ക് ഞാൻ ചെവി കൊടുത്തില്ല. സഭയുടെ സംഘത്തിന്റെയും മധ്യേ ഞാൻ ഏകദേശം സകല ദോഷത്തിലും അകപ്പെട്ടു പോയല്ലോ എന്നിങ്ങനെ പറവാൻ സംഗതി വരരുത്. നിന്റെ സ്വന്ത ജലാശയത്തിലെ തണ്ണീരും സ്വന്ത ഗണത്തിൽ നിന്ന് ഒഴുകുന്ന വെള്ളവും കുടിക്ക. നിന്റെ ഉറവുകൾ വെളിയിലേക്കും നിന്റെ നീരൊഴുക്കുകൾ വീതികളിലേക്കും ഒഴുകിപ്പോകണമോ? അവ നിനക്കും മന്യന്മാർക്കും കൂടെയല്ല, നിനക്ക് മാത്രമേ ഇരിക്കാവൂ. നിന്റെ ഉറവ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചു കൊള്ളുക. കൗതുകമുള്ള പേടമാനും മനോഹരമായ ഇളമാൻ പേടയും പോലെ അവളുടെ സ്ഥലങ്ങൾ എല്ലാ കാലത്തും നിന്നെ രമിപ്പിക്കട്ടെ. അവളുടെ പ്രേമത്താൽ നീ എപ്പോഴും മത്തനായിരിക്കട്ടെ. മകനെ, നീ പരസ്ത്രീയെ കണ്ടു ഭ്രമിക്കുന്നതും അന്യസ്ത്രീയുടെ മാറിടം തഴുകുന്നതുമെന്ത്? മനുഷ്യന്റെ വഴിയിൽ യഹോവയുടെ ദൃഷ്ടി ഇരിക്കുന്നു. അവന്റെ നടപ്പൊക്കെയും അവൻ തൂക്കി നോക്കുന്നു. ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിയിക്കും. തന്റെ പാപപാശങ്ങളാൽ അവൻ പിടിപെടും. പ്രബോധനം കൽക്കായികയാൽ അവൻ മരിക്കും. മഹാഘോഷത്താൽ അവൻ വഴിതെറ്റിപ്പോവും. മകനെ, കൂട്ടുകാരനു വേണ്ടി നീ ജാമ്യം നിൽക്കുകയോ അന്യനു വേണ്ടി കൈയടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി. നിന്റെ വായിലെ മൊഴികളാൽ പിടിപെട്ടിരിക്കുന്നു. ആകയാൽ മകനെ, ഇത് ചെയ്യുക. നിന്നെ തന്നെ വിടുവിക്ക. കൂട്ടുകാരന്റെ കയ്യിൽ നീ അകപ്പെട്ടുപോയല്ലോ. നീ ചെന്ന് താണു വീണ് കൂട്ടുകാരനോട് മുട്ടിച്ചപേക്ഷിക്കുക. നിന്റെ കണ്ണിനുറക്കവും നിന്റെ കണ്ണിമയ്ക്ക് നിദ്രയും കൊടുക്കരുത്. മാന്നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക. മടിയ ഉറുമ്പിന്റെ അടുക്ക വഴികളെ നോക്കി പഠിക്ക. അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തന്റെ ആഹാരം ഒരുക്കുന്നു. കൊയ്ത്തുകാലത്ത് തന്റെ തീൻ ശേഖരിക്കുന്നു. മടിയാ, നീ എത്രത്തോളം കിടന്നുറങ്ങും? എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും? കുറെ കൂടി ഉറക്കം, കൂടെ നിദ്ര, കുറെ കൂടി കൈകെട്ടിക്കിടക്ക. അങ്ങനെ നിന്റെ ദാരിദ്ര്യം വഴിപോക്കനെ പോലെയും നിന്റെ ബുദ്ധിമുട്ട് ആയുധപാണിയെ പോലെയും വരും. നിസ്സാരനും ദുഷ്കർമ്മിയുമായവൻ വായുടെ വക്രതയോടെ നടക്കുന്നു. അവൻ കണ്ണിമയ്ക്കുന്നു, കാൽ കൊണ്ട് പരണ്ടുന്നു, വിരൽ കൊണ്ടാംഗ്യം കാണിക്കുന്നു. അവന്റെ ഹൃദയത്തിൽ വക്രതയുണ്ട്. അവനെല്ലായ്പ്പോഴും ദോഷം നിരൂപിച്ച് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് അവന്റെ ആപത്ത് പെട്ടെന്ന് വരും. ക്ഷണത്തിൽ അവൻ തകർന്നു പോകും. പ്രതിശാന്തി ഉണ്ടാകുകയില്ല. ആറ് കാര്യം യഹോവയ്ക്ക് വെറുപ്പ്, ഏഴ് കാര്യം അവൻ അറപ്പാകുന്നു. ഗർഭമുള്ള കണ്ണും വ്യാജമുള്ള നാവും കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്ന കൈയും നിരൂപിക്കുന്ന ഹൃദയവും ദോഷത്തിന് ബന്ധപ്പെട്ടോടുന്ന കാലും ഭോഷ്ക് പറയുന്ന കള്ളസാക്ഷിയും സഹോദരന്മാരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുന്നവനും തന്നെ. മകനെ, നിന്റെ അപ്പന്റെ കൽപ്പന പ്രമാണിക്കുക. അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അതെല്ലായ്പ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക. നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും. നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും. നീ ഉണരുമ്പോൾ അത് നിന്നോടുകൂടെ സംസാരിക്കും. കൽപ്പന ഒരു ദീപവും ഉപദേശം ഒരു വെളിച്ചവും പ്രബോധനത്തിന്റെ ശാസനകൾ ജീവന്റെ മാർഗവുമാകുന്നു. അവ ദുഷ്ടസ്ത്രീയുടെ വശീകരണത്തിൽ നിന്നും പരസ്ത്രീയുടെ ചക്കരവാക്കുകളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അവളുടെ സൗന്ദര്യത്തെ നിന്റെ ഹൃദയത്തിൽ മോഹിക്കരുത്. അവൾ കണ്ണിമ കൊണ്ട് നിന്നെ വശീകരിക്കുകയും വരുത്. വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും. വ്യഭിചാരണി വിലയേറിയ ജീവനെ വേട്ടയാടുന്നു. ഒരു മനുഷ്യൻ തന്റെ വസ്ത്രം എന്തുപോകാതെ മടിയിൽ തീ കൊണ്ടുവരാമോ? ഒരു തന്റെ കാൽ പൊള്ളാതെ തീക്കനന്മേൽ നടക്കാവോ? കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവൻ ഇങ്ങനെ തന്നെ. അവളെ തൊടുന്ന ഒരുത്തിനും ശിക്ഷ വരാതിരിക്കയില്ല. കള്ളൻ വിശ്വസിമാൻ മാത്രം കട്ടാൽ ആരും അവനെ നിരസിക്കുന്നില്ല. അവൻ പിടികിട്ടിയാൽ അവൻ ഏഴെട്ടി മടക്കി കൊടുക്കേണ്ടി വരും. തന്റെ വീട്ടിലെ വസ്തുവഴിയൊക്കെയും കൊടുക്കാം. സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്ന മനോബുദ്ധിഹീനൻ, അങ്ങനെ ചെയ്യുന്നവൻ സ്വന്തം പ്രാണനെ നശിപ്പിക്കുന്നു. പ്രഹാരവും പ്രഹരവും അപമാനവും അവന് ലഭിക്കും. അവന്റെ നിന്ന് മാഞ്ഞു പോകുകയുമില്ല. ജാരശങ്ക പുരുഷന് ക്രോധഹേതുവാകുന്നു. പ്രതികാര ദിവസത്തിൽ അവൻ ഇളക്കുകയില്ല. അവൻ യാതൊരു പ്രതിശാന്തിയും കൈക്കൊള്ളുകയില്ല. എത്ര സമ്മാനം കൊടുത്താലും അവൻ തൃപ്തിപ്പെടുകയില്ല. മകനെ, എന്റെ വാക്ക് എന്റെ വചനങ്ങളെ പ്രമാണിച്ച് എന്റെ കൽപ്പനയെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചു കൊള്ളുക. ഇരിച്ചിരിക്കേണ്ടതിനെ എന്റെ കൽപ്പനകളെയും ഉപദേശത്തെയും നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുക. നിന്റെ വിരലിന്മേൽ അവയെ കെട്ടുക. ഹൃദയത്തിന്റെ പലകയിൽ എഴുതുക. ജ്ഞാനത്തോട് നീ എന്റെ സഹോദരി എന്ന് പറയുക. വിവേകത്തിന് സഖി എന്ന് പേർ വിളിക്കുക. ദൈവമേ സ്തുതി എനിക്ക് യോഗ്യമാകുന്നു. പറയ്ക്കുമോ
ആവനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദികുരുനേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ വരുവാനിരിക്കുന്നവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കർത്താവേ ഞങ്ങളുടെ കൈക്കൊണ്ട ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമസ്ഥിതമാക്കി ണമേ. ആവശ്യമുള്ള പവിന് ഞാൻ കാണണമേ. കടക്കാരുടെ കടങ്ങും പാപം ഞങ്ങളോട്. ശ്രീശയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ അതിന്മോട്ട് രക്ഷപ്പെടണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ള തന്നെയാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞു മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ജ്യോതിർബലമായ കർത്താവുന്നു. ശുദ്ധമുളമാർക്ക് മറിയമേ, തമ്പുരാന്റെയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ നല്ല സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. ഗുഡ് മോർണിംഗ് എവരി വൺ. ഒരു ബുധനാഴ്ച കാലം കൂടെ നമുക്കൊന്നിച്ച് അമേരിക്കയുടെ പല ഭാഗങ്ങളിരുന്ന് ദൈവത്തെ സ്തുതിപ്പാൻ വീണ്ടും നമുക്ക് തന്നിരിക്കുന്ന വലിയ അവസരത്തിനായി ദൈവത്തെ നന്ദി കരേറ്റം. പ്രത്യേകിച്ച് അഭിമന്യ കരുവകം സ്രാപ്പോലിച്ചയും ഇന്ന് നമുക്ക് സുവിശേഷം ഘോഷിക്കുന്ന വിവര സിനിമേനെയും പ്രിയമായി സ്വാഗതം ചെയ്യുന്നു. അരമനയിലിരിക്കുന്ന വൈദിക ശ്രേഷ്ഠര്, ഇത് കേൾക്കുന്ന ദൂരെയും ചാരമുള്ള എല്ലാ വൈദിക ശ്രേഷ്ഠരെയും സഹോദരി സഹോദരങ്ങളെയും ഈ ശ്രദ്ധപൂർവ്വ പ്രാർത്ഥനയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി കരയേറ്റിക്കൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 113-ാമത്തെ ഗീതം നമുക്ക് എല്ലാവർക്കും ഏറ്റുപാടാം. സിയോൻ സഞ്ചാരി
പുരുഷന്റെ പാതയിൽ മോടയാതയാണിത് ഞാൻ നടക്കുന്നത്. കാഴ്ചയാലെയെല്ലാം വിശ്വാസത്താലെയാ മോക്ഷയാത്രയാണിത് ഞാൻ നടക്കുന്നത്. കാഴ്ചയാലെയെല്ലാം വിശ്വാസത്താലെയാ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷ രാജകൾ വന്നിരുന്നു വേളയിൽ കൈകളിൽ താങ്ങിടോ
തീയോൻ സഞ്ചാരി
ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു പുരുഷന്റെ പാതയിൽ ലോകമേതയോ അല്ലേ നിക്കതാ ലോകമില്ല ഭാഗ്യമുണ്ട് ക്രിസ്തുവിൽ നാഥനോ മുൾമുടി നൽകിയ ലോകമേ നീതരും മരണിക്കെന്തിനാ നാഥനോ മുൾമുടി നൽകിയ ലോകമേ നീതരും മരണിക്കെന്തിനായി സിയോൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ വൃഷിന്റെ പാതയിൽ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിനോ നിൽക്കുന്നായിരങ്ങയാല ഞാൻ സമൂഹം എന്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങയാല ഞാൻ ഭാരവും പാപവും വിട്ടു പാതയിൽ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങേളാകയാല ഞാൻ സാക്ഷികൾ സമൂഹം എന്റെ ചുറ്റിലോ നിൽക്കുന്നായിരങ്ങയാല ഞാൻ ഭാരവും പാപവും വിട്ടു ഞാനോടുമ പുരുഷന്റെ പാതയിൽ എന്നെ നേടിയ സന്തോഷമോർത്തതാ നിന്നതിൽ സഹിച്ചു മരിച്ച നാഥനെ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോകയിൽ ില്ല ഞാൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു പുരുഷന്റെ പാതയിൽ മാല ശിക്ഷ നൽകുമെന്ന പ്രനെങ്കിലോ ഏലും തൻ സ്നേഹം കുറഞ്ഞു പോയിടാ നന്മയെ സങ്കരം നൽകുമേ ഈശനിൽ മനോം വിശ്രമം നേടിടോ നന്മയെ സങ്കരം നൽകുമേ നീശനിൽ മനോം വിശ്രമം നേടിടോ സിയോൻ സഞ്ചാരി ഞാനേശുവിൽ ചാരി ഞാൻ പോകുന്നു പുരുഷന്റെ പാതയിൽ
ഭർത്താവോ കർത്താവെ പഠിത്തമില്ലാത്തവരും പോഷന്മാരുമായിരുന്ന മീൻപിടുത്തക്കാർ നിന്നോട് ചേർന്ന് ശിഷ്യന്മാരായി തീർന്നപ്പോൾ ലോകത്തിലെ തത്വജ്ഞാനികൾ പോലും അവരെ ജയിപ്പാൻ കഴിയാത്തവണ്ണം ജ്ഞാനികളും സമൃദ്ധരുമായി ഭേദപ്പെട്ടതുപോലെ ഞങ്ങൾ നോമ്പാലും പ്രാർത്ഥനകളാലും സൽപ്രവർത്തികളാലും നിന്നോട് ചേർന്ന് നിനക്ക് ഇഷ്ടമുള്ളവരായിരിക്കാനും നിന്റെ ദൃവിഷ്ടം ചിരജീവിപ്പാനും നിന്റെ കൃപ ഞങ്ങളെ സഹായിക്കുമാറാകണമേ ബാറക്കുമോ കർത്താവെ നിന്നോടുള്ള സ്നേഹത്താൽ മാർ പത്രോസ് ലീഗ തലകീടായുള്ള ഭരണത്തിനും പൗലോസ്ലിഹ വാളിന്റെ മൂർച്ഛിക്കുന്നതിന്റെ തിരുനാമത്തിന് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഞങ്ങളെ നിന്നെ സത്യമായി സ്നേഹിച്ച് നിന്റെ തിരുനാമത്തിന് വേണ്ടി കഷ്ടതകളും ഞെരുക്കങ്ങളും സഹിപ്പാനും യാതൊരുവിധ ഉപദ്രവങ്ങളോ മരണമോ നിന്നിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്താതിരുപ്പാനും നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. അവരുടെ പ്രാർത്ഥനകളാൽ സകല ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, വിശുദ്ധ സ്ലീഹന്മാരുടെ പ്രാർത്ഥനകളാൽ അവരെ പോലെ ഞങ്ങൾ ലോകത്തെയും അതിന്റെ മോഹങ്ങളെയും ജയിച്ച് പരമാനന്ദകരമായ ലോകത്തിലെ നിത്യജീവനെ ആഗ്രഹിപ്പാനും അവകാശിപ്പാനും യോഗ്യരായിത്തീരണമേ. ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ആത്മാവിനെയും ശരീരത്തെയും അഗ്നിനരകത്തിലിടുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവാനും ശരീരത്തെക്കാൾ ആത്മവെടുപ്പിനെയും വിശുദ്ധിയെയും കരുതി ക്രിസ്ത്യാനികൾക്ക് ഉചിതമായ പ്രകാരം ജീവിപ്പാൻ നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമായിരിക്കേണ്ടതേ. കർത്താവെ, വിശുദ്ധ സ്ത്രീഹന്മാരുടെ നോമ്പ് നിനക്കിഷ്ടമായതുപോലെ ഞങ്ങളുടെ നോമ്പിലും നീ ഇഷ്ടപ്പെടേണ്ടതേ. ഞങ്ങൾ ലോകത്തിനായിട്ടല്ല നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടല്ല സത്യക്രിസ്ത്യാനികളായിട്ട് ലോകത്തിൽ ശോഭിപ്പാനും നോമ്പ് നമസ്കാരം ധർമ്മം മുതലായ സൽപ്രവൃത്തികളിൽ മാതൃകകളായിരിക്കാനും ഞങ്ങൾക്കിടയാകണമേ. പരിശുദ്ധ സ്ലീഹന്മാർ ലോകമുക്തിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കൾക്ക് അവർ രക്ഷയുടെ കാരണമായി തീരുകയും ചെയ്ത പ്രകാരം കർത്താവെ, ഞങ്ങൾ നിന്നെ സത്യമായിട്ട് സ്നേഹിച്ച് സൽപ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്ക് കാരണക്കാരായി തീരണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള പുറജാതികൾ ഞങ്ങളുടെ നല്ല നടപടികളെയും ഞങ്ങളോടുള്ള അതിന്റെ സ്നേഹത്തെയും ഞങ്ങളുടെ ഇടയിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയും കണ്ട് ഞങ്ങളോടുകൂടി നിന്റെ തൊഴുത്തിൽ ചേരുവാനും നിന്റെ തിരുനാമം ഭൂലോകമൊക്കെയിലും മഹത്വപ്പെട്ട് പോഴ്ത്തപ്പെടുവാനും ആകൽ കർസ ലജ്ജിപ്പാനും ഇടയാകണമേ. ആമീൻ.
ഏകദൈവത്തിന്റെ ധനിനാമത്തിന് മാത്രം ഉണ്ടായിരുന്നു. മാനപ്പെട്ട വൈദികരെ, അഭിനന്ദനായ തിരുമേനി വൈദികരെ, കർത്താവ് വിശ്വാസികളെ, ശ്രീഹാനോമിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ. അപ്പോസ്തലന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുവാനും അവരെപ്പറ്റി പഠിക്കുവാനും ശാനിക്കുവാനും അവരുടെ മധ്യസ്ഥത തേടുവാനുമായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ കാലഘട്ടം അനുഗ്രഹമായിട്ട് ചെലവഴിക്കുവാൻ സഭാ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകണം എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുക. ഇന്ന് നമ്മുടെ ദൈവവചനം സംസാരിക്കുന്നത് അഭിനന്ദനായ സെവറിയസ് സിമേനിയാണ്. സിമേനി കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുകയും നമ്മോട് ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുകയും ചെയ്തതാണ്. സിനിമേനെ പ്രത്യേകമായിട്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വളരെ സ്നേഹപൂർവ്വം ബഹുമാനപുരസരം ദൈവത്തെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് അഭിനന്ദനായ ജ്ഞാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 114 ഗീതം. കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാരതിൽ പാർക്കും നാളവനൻ ബലം. ജീവിതമാകുന്ന യാത്രയിൽ പല പ്രതിബന്ധങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ നാം അറിയാതെ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു കരം നമുക്കുണ്ട് എന്നുള്ള ബോധ്യമാണ് ഈ ലോകത്തിൽ ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം നമ്മളെ സാധ്യമാക്കുന്നത്. സ്നേഹിതരില്ലെന്ന ചിന്തയോടുകൂടി ഏകരായി ജീവിക്കുമ്പോഴും പല സ്ഥലങ്ങളിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ശ്രമിക്കുമ്പോൾ പരാജയമെന്ന് കരുതി പിന്മാറുമ്പോഴൊക്കെയും അതിജീവിക്കാൻ സാധിക്കുമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അതിരി അനുസ്യൂതം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഒരു ആത്മീയ ബോധങ്ങളുടെ സ്ഥലങ്ങളിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം.
കർത്താവിൽ സന്തോഷം, അവനൻ ബലം, പാരതിൽ പാർക്കും നാളവനൻ ബലം. അവനന്റെ സങ്കേതം വിശ്രാമം നാളോറും, അവനന്റെ സർവവുമേ, അവനന്റെ സങ്കേതം വിശ്രാമം നാളോറും, അവനന്റെ സർവവുമേ. പല നാൾ കരുതി ഞാനേകനന്ദ, അന്നാളിൽ അവനെന്നോടു ചൊല്ലി, ലോകാന്ത്യത്തോളവും കൂടെയും ദോഷം അവനെന്തലം ആരിൽ പാർക്കും നാളവനെന്തലം അവനെന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനെന്റെ സർവഭൂമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനെന്റെ സർവഭൂമേ ബലഹീനനെന്നോ ഞാൻ കരുതിയ നാൾ അന്നാളിൽ അവനെന്നോട് ചൊല്ലി ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടുകൂടെയുണ്ട് ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടുകൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനൻ ബലം ളവരന്തലം അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ അവനന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനന്റെ സർവഭൂമേ സ്നേഹീതരില്ലെന്നോ കരുതിയ അന്നാളിലവനോട് ചൊല്ലി നിത്യമാ സ്നേഹത്താ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടുകൂടെയുണ്ട് നിത്യമാ സ്നേഹത്താ നിന്നെ സ്നേഹിച്ചവൻ നിന്നോടുകൂടെയുണ്ട് കർത്താവിൽ സന്തോഷം അവനെന്തലോ ഞാളവനെന്തലും അവനെന്റെ സങ്കേതം വിശ്രമം നാടോറും അവനെന്റെ സർവഭൂമേ അവനെന്റെ സങ്കേതം വിശ്രമം നാടോറും അവനെന്റെ സർവഭൂമേ അസാധ്യമെന്നോ ഞാൻ കരുതിയ സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട് മനുഷ്യരാല സാധ്യം സാധ്യമാക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട് കർത്താവ് സന്തോഷം അവനെന്തലം പാരില് പാർക്കുന്നവനെന്തലം അവനെന്റെ സങ്കേതം വിശ്രമം നാടോറും അവനെന്റെ സർവഭൂമേ അവനെന്റെ സങ്കേതം വിശ്രമം നാടോറും അവനെന്റെ സർവഭൂമേ നിന്നീതനെന്നോ ഞാൻ കരുതിയ നാളിലവനെന്നോട് ചൊല്ലി നിന്നോട് കൂടെയുണ്ട് ക്ഷീണിച്ചു പോകേണ്ട നിന്നെ മാനിക്കുന്നു നിന്നോട് കൂടെയുണ്ട് കർത്താവ് സന്തോഷം അവനെന്തലം പാരിൽ പാർക്കുന്നവനെന്തലം അവനെന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനെന്റെ സർവഭൂമേ അവനെന്റെ സങ്കേതം വിശ്രാമം നാടോറും അവനെന്റെ സർവഭൂമേ
തിരുവേണി തിരുവനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും തിരുവനി കയറിയോ
ആർ കയറി കയറി കേക്കാവോ മഹത്വം ഉണ്ടാകട്ടെ അഭിനന്ദനായ യൂസഫ് തിരുമേനി ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട വിശ്വാസി സമൂഹമേ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുവാനിടയായതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അമേരിക്കൻ സൗത്ത് വിശ്വഭദ്രാസനം വളരെ നാളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശുശ്രൂഷ അനേകർക്ക് ആശ്വാസവും സന്തോഷവും പകരും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ദിവ്യമായ ശുശ്രൂഷ അംഗീകരകരമായി ആവിഷ്കരിക്കുവാനും നടത്തിക്കൊണ്ടുപോകാനും സാധിക്കുന്ന ഭദ്രാസനത്തെയും പ്രാപുരിതായും എല്ലാവരെയും ദൈവമായി അനുമോദിക്കുന്നു. ദൈവസന്നിധിയിൽ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹം നടത്തിപ്പിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വിധേയമാക്കുവാനായി ആഗ്രഹിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യം. നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും എന്ന. So also my heavenly father will do to everyone of you if you do not forgive your brother from your heart. ഹൃദയപൂർവം ക്ഷമിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ കൊടുക്കുന്നത്. ക്ഷമിക്കുക എന്നുള്ളതിന് നമുക്ക് കാണുന്ന മാനത്തിൽ നിന്ന് കുറെ ആഴമായ ഒരർത്ഥമാണ് ഹൃദയപൂർവം ക്ഷമിക്കുക എന്ന് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ക്ഷമിക്കുക എന്നുള്ള വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു കർത്താവിന്. പക്ഷെ കർത്താവ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ എന്നുള്ളത് ഏറ്റുപറയുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴമായി ഉൾക്കൊള്ളേണ്ടതായ ഒരു വലിയ അനുഭവമാണ് ക്ഷമയെന്ന് പറയുന്നത്. അത് ഒരിക്കലും നമ്മുടെ ഒരു മെറിറ്റായിട്ടല്ല കർത്താവ് പറയുന്നത്. അതേസമയത്ത് അത് ദൈവരാജ്യത്തിനുള്ള ഒരു മുഖാന്തരമായിട്ടാണ്. ആ മുഖാന്തരം അനുപേക്ഷണീയമായിരിക്കുന്നതാണ്. നമ്മുടെ ഔദാര്യത്തിൽ നിന്ന് വരേണ്ട ഒരു കാര്യമല്ല, അനുപേക്ഷണീയമായ ഒരു സത്യം എന്നുള്ളത് കൊണ്ട് ദൈവരാജ്യം ആഗ്രഹിച്ച് ജീവിക്കുന്ന, ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന നമുക്ക് ഏവർക്കും ഹൃദയപൂർവം ക്ഷമിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാന തത്വമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നോടൊരാൾ വിരോധമായിരുന്നാൽ ആളിനോട് ഞാൻ ക്ഷമിക്കുന്നു എന്നുള്ള ഒരു ഔദാര്യമല്ല, നേരെ മറിച്ച് ദൈവരാജ്യത്തിന്റെ അലംഘനീയമായ നിയമമാണ് എന്നുള്ളത് നമ്മൾ ആദ്യമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. കൊലോസ്യ ലേഖനത്തില് പരിശുദ്ധനായ പൗലുശ്ലീഹ നമ്മെ ഓർമ്മിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവീൻ, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്നാൽ. നമ്മുടെ ക്ഷമയുടെ അടിസ്ഥാനം കർത്താവ് നമ്മളോട് ക്ഷമിച്ചതാണ്. കർത്താവ് നമ്മളോട് ക്ഷമിച്ചു എന്നുള്ളത് കേവലം വിശുദ്ധ കുരിശിലെ ആഗോളമായ ആത്യന്തികമായ ആ ക്ഷമയെക്കുറിച്ച് പറയുന്നതോടൊപ്പം ദൈനംദിനമുള്ള ജീവിതത്തിൽ നമ്മളോട് ഓരോരുത്തരോടും ക്ഷമിക്കുന്നവനാണ് കർത്താവ് എന്നുള്ളത് നമുക്കറിയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 45-ാം വാക്യത്തിൽ ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ മഴ പെയ്യുകയും അവർക്ക് എല്ലാ നന്മകളും സൂര്യനെ ഉദിപ്പിക്കുകയും എല്ലാ നന്മകളും ചെയ്യുകയും ചെയ്യുന്ന കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് എല്ലാവരോടും എപ്പോഴും ക്ഷമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്ഷമ ദൈവ സ്വഭാവമാണ്. ദൈവ സ്വഭാവത്തിലേക്ക് നമ്മൾ വളരുമ്പോൾ മാത്രമേ ക്ഷമ നമുക്ക് ലഭിക്കുകയുള്ളൂ. സാധാരണ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പലരും പ്രാവശ്യവും കേട്ടിട്ടുള്ളതാണ്, മാൻ ഗെറ്റ്സ് ആൻഡ് ഫോർഗെറ്റ്സ്, ഗോഡ് ഗീവ്സ് ആൻഡ് ഫോർഗീവ്സ് എന്നുള്ളത്. മനുഷ്യൻ പലപ്പോഴും ദൈവത്തിൽ നിന്ന് നന്മകളൊക്കെ പ്രാപിക്കും, മറ്റുള്ളവരുടെ നന്മകളൊക്കെ ലഭിക്കും, പക്ഷെ പലപ്പോഴും അത് മറന്നുപോകും. മറവി നല്ലതാണ് എങ്കിലും ചില കാര്യങ്ങൾ മറവി പലപ്പോഴും അത് ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യുകയില്ല. എന്നാൽ ദൈവം അങ്ങനെയല്ല, മനുഷ്യന് കൊടുക്കുന്നു, ആ ഒരു പ്രതിഫലം നോക്കാതെ വീണ്ടും കൊടുക്കുന്നു. അതുപോലെ അവൻ ചെയ്ത ദുഷ്കൃത്യങ്ങൾക്ക് ദൈവം അവന് പകരം അല്ലെങ്കിൽ അവനോട് ക്ഷമിക്കുകയും ചെയ്യുന്നു. അഞ്ചു കാര്യങ്ങൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, എന്താണ് നമുക്ക് ക്ഷമിക്കാനുള്ള തടസ്സങ്ങൾ എന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങൾ. ആ ക്ഷമിക്കാനുള്ള തടസ്സങ്ങൾക്ക് പരിഹാരം എന്താണ്? ചുരുക്കമായ സമയം കൊണ്ട് ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ, അക്കമിട്ട് ഓർമ്മിപ്പിക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമത്, ക്ഷമിക്കുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു തടസ്സം എന്ന് പറയുന്നത് സെൽഫ് പ്രൈഡ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം എന്നുള്ളതാണ്. നമ്മുടെ ദൂരഭിമാനം അഥവാ നമ്മുടെ വെയിൻ ഗ്ലോറി, ഞാൻ ആരോ ആണ് എന്നുള്ളതായ സ്വയം മതിപ്പ്. പലപ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ആൾ എന്നോട് അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ ആൾ അങ്ങനോട് പറഞ്ഞാൽ ക്ഷമിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് നമ്മൾ എടുക്കുന്നത് ഞാൻ ഇത്രയോ വലിയവനാണ്, ഞാൻ ഏതോ ആണ് എന്നുള്ളതായ ചിന്തയാണ്. പലപ്പോഴും പരിശുദ്ധ സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ, മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു. ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ സ്വയം മതിപ്പ് അവസാനിക്കുകയുള്ളൂ. ഇന്ന് എന്റെ ജീവിതത്തിന് ഒരു ശ്വാസത്തിന്റെ മാത്രം അളവ് അല്ലെങ്കിൽ ദൈർഘ്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതാണ് അതിനെ അതിജീവിക്കാനുള്ള വലിയ കാര്യം. And forgiving is the real manifestation of love. സ്നേഹത്തിന്റെ യഥാർത്ഥ മാനിഫെസ്റ്റേഷൻ എന്നത് forgiveness ആണ്. It is a love in action എന്ന് നമുക്ക് പറയാം. നമ്മുടെ ശുഭകോന ശുശ്രൂഷയില് നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവരാജ്യത്തിന്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് കടക്കുന്ന, പ്രത്യേകമായ അനുഭവത്തിലേക്ക് കടക്കുന്ന എന്ന് നമ്മൾ പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്യണമെന്നുള്ളത് നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ്. അതുപോലെ തന്നെ സന്യാസികള് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ സന്യാസിമാരോടും പോയി കാലുതൊട്ട് ക്ഷമ ചോദിച്ച് ക്ഷമ പ്രാപിക്കണമെന്നുള്ളത് നിയമമാണ്. അതോടൊപ്പം തന്നെയാണ്, അതുപോലെ തന്നെയാണ് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ക്ഷമ ചോദിക്കണം എന്നുള്ളത് സന്യാസ ജീവിത ശൈലിയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പള്ളികളിലും ദേറാകളിലും സെമിനാരികളിലും ഒക്കെ നമ്മുടെ കിടക്കാൻ പോകുന്ന നേരത്തെ പ്രാർത്ഥന ചൊല്ലി അല്ലെങ്കിൽ മസ്മുറ ചൊല്ലിയതിനു ശേഷം പരസ്പരം കയ്യസ്തൂരി കൊടുക്കുന്നത്. ക്ഷമ, കാരണം വൈരാഗ്യമോ വിരോധമോ ഒന്നും രാത്രിയിലേക്ക് കടത്തിവിടാൻ പാടില്ല. രാത്രിക്ക് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് അതെല്ലാം പരിഹൃതമായിരിക്കണമെന്നുള്ളതായ ആ ചിന്ത വേദപുസ്തക ചിന്ത തന്നെയാണ്. നമുക്കറിയാം അത് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നത് എന്ന് പറയുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് വളരെ ചുരുക്കമായതിനാൽ ആ ആയുസ്സിൽ ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ ലോകത്തിൽ നമ്മൾ കടന്നു പോകണം. ആരോടെങ്കിലും ക്ഷമിക്കാതെ കടന്നു പോകുന്നെങ്കിൽ എന്റെ സ്വയമായ മതിപ്പ് മറ്റുള്ളവർക്ക് ആ ക്ഷമയില്ലായ്മയിൽ കൂടി ഞാന് തടസ്സമായി നിൽക്കുകയാണ് എന്നുള്ളത് സാധാരണ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രോഫറ്റിന്റെ, ഒരു ഇദ്ദീഷ് പ്രോഫറ്റ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഹി ഹു കനോട്ട് എൻഡ്യൂർ ദ ബാഡ് വിൽ നോട്ട് ലീവ് ടു സീ ദ ഗുഡ് എന്ന്. പ്രതികൂലതകളെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ളതായ വിരോധങ്ങളെ സഹിക്കുവാനുള്ള മനസ്സില്ലാത്ത ഒരാളിന് നന്മകളെ കാണാനായിട്ട് ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതായ സന്ദേശമാണ്. രണ്ടാമത് ക്ഷമിക്കുവാനുള്ള നമ്മുടെ വലിയ രണ്ടാമത്തെ ഒരു തടസ്സം അവർ മെമ്മറീസ് ഓഫ് ദ പാസ്റ്റ് ഭൂതകാല ഓർമ്മകളാണ്. പലരും ഓരോ കാലത്തും നമുക്ക് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ക്ഷമിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളോ സ്നേഹിതരോ കൂട്ടുകാരോ നാട്ടുകാരോ വീട്ടുകാരോ ഒക്കെ നമ്മളോടൊക്കെ പ്രവർത്തിച്ചതായ കാര്യങ്ങൾ മറന്നു പോകുന്ന അതിന് നമുക്ക് സാധിക്കുന്നില്ല. പലപ്പോഴും ക്ഷമിക്കാൻ നമുക്ക് അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ ഭൗതികമായിട്ട് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് ക്ഷമ ചോദിക്കാൻ നമുക്ക് ഒരു പരിധിവരെ സാധിക്കും. മറ്റുള്ളവർ പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കാനും അപ്പോളജി എഴുതി കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞെന്നിരിക്കാം. പക്ഷേ ആ അപ്പോളജി പറയുന്നതോ എഴുതി കൊടുക്കുന്നതിനേക്കാൾ അധികമായിട്ട് പലപ്പോഴും നമ്മൾ ആ കാര്യങ്ങളെ മറന്നു എന്നുള്ളതാണ്. ക്ഷമിക്കുന്ന അതിനോടൊപ്പം മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ക്ഷമിക്കുന്നതിനോടൊപ്പം അവര് അത് പരിപൂർണമായിട്ട് മറന്ന് പഴയതുപോലെ അല്ലെങ്കിൽ അവരുടെ മുമ്പ് ഉള്ളതുപോലെ അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കാര്യം. അതുകൊണ്ട് ഭൂതകാല ഓർമ്മകൾ പലപ്പോഴും നമ്മളെ ആ ക്ഷമിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു. എന്നാൽ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഡിഗ്നിറ്റി റെസ് നോട്ട് ഇൻ അറഗൻസ് ബട്ട് ഇൻ പീസ് ആൻഡ് റെക്കൺസിലിയേഷൻ എന്നുള്ളതായ ഒരു വാക്യം പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ബഹുമാനം അല്ലെങ്കിൽ നമ്മുടെ ഉയർച്ച നമ്മൾ ആരാകുന്നു എന്നുള്ളത് നമ്മുടെ ഔദ്ധത്യത്തെയും നമ്മുടെ അഹങ്കാരത്തെയും ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. നമ്മൾ എത്രമാത്രം നന്മയുള്ളവരാണ്, സമാധാനമുള്ളവരാണ്, മറ്റുള്ളവരോട് സ്നേഹമായിട്ട് ഇടപെടാൻ കഴിവുള്ളവരാണ് എന്നുള്ളത് ആശ്രയിച്ചാണ്. നീതിസാരം എന്ന് പറയുന്ന സമാഹാരത്തിൽ പറയുന്നുണ്ട്, സന്ധിവിച്ഛന്തി പണ്ഡിത, മനുഷ്യൻ അല്ലെ പണ്ഡിതനായിരിക്കുന്നവന് എപ്പോഴും അവൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. നീച കലഹമിച്ഛന്തി എന്ന് പറയും, നീചനായിരിക്കുന്നവൻ കലഹം ഇഷ്ടപ്പെടുന്നു, പണ്ഡിതൻ സന്ധി സമാധാനം ഇച്ഛിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മനുഷ്യന്റെ ഡിഗ്നിറ്റി അവന് എന്തുമാത്രം സമാധാനമായിരിക്കാനും ക്ഷമിക്കുവാനും സന്തോഷമായി മറ്റുള്ളവരോട് ഇടപെടുവാൻ കഴിയുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നോടൊപ്പുമ്പോൾ നമ്മുടെ ഡിഗ്നിറ്റി ദൈവത്തിന് മുമ്പാകെ മനുഷ്യന് മുമ്പാകെ കീപ്പ് ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ് ക്ഷമിക്കുക എന്നുള്ളത്. നമ്മൾ രണ്ടാമത് ഓർക്കേണ്ടതാണ്. മൂന്നാമതായിട്ട് ഒരു കാര്യം, നമുക്ക് ഞാൻ ഇന്നേ ആളിനോട് ക്ഷമിച്ചാൽ എന്തായിരിക്കും അതിന്റെ പരിണിത ഫലം എന്നുള്ളതാണ് മറ്റൊരു ചിന്ത. തോട്ട്സ് ഓഫ് ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് ഇംഗ്ലീഷിൽ പറയാം. നാളെ ഞാനിത് ക്ഷമിച്ചാൽ എന്തായിരിക്കും, അവൻ എനിക്ക് വിരോധമായി പ്രവർത്തിക്കുമോ, അല്ലെങ്കിൽ ഇന്നുവരെ പ്രവർത്തിച്ചതിന് വിപരീതമായി വീണ്ടും പ്രവർത്തിക്കുമോ. ഇങ്ങനെയുള്ളതായ ചിന്തകൾ നമ്മൾക്ക് പലപ്പോഴും ക്ഷമിക്കാനായിട്ട് നമ്മെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ്. അതിൽ നമ്മൾ ഓർക്കേണ്ടത് ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലല്ല. ഫ്യൂച്ചർ റിസൾട്ട്സ് ആർ നോട്ട് ലൈക്ക് വാട്ട് വി ഇമാജിൻ. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല ഭാവി ഇരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ഗോഡ്. ദൈവമാണ് ഫ്യൂച്ചർ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ഞാനിന്ന് ക്ഷമിച്ചാൽ എന്തായിരിക്കും എന്റെ ഭാവി, അല്ലെങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവരെന്നോട് ചെയ്യുന്നത്, ഏത് തരത്തിലായിരിക്കും ഞാൻ വീക്ഷിക്കപ്പെടുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാം. ആളിനോട് ക്ഷമിച്ചാൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നമുക്ക് ക്ഷമിക്കാനുള്ള തടസ്സമായിട്ട് വരുന്നുണ്ട്. എന്നാൽ അതിന് ഓർത്തിരിക്കാനുള്ളത് ദൈവമാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഇന്ന് നാം ജീവിക്കുന്നതും ഇന്ന് നാം കാണുന്നതും ഇന്ന് നാം ഇടപെടുന്നതുമായ ഒരവസ്ഥയല്ല നാളെ ഉള്ളത്. നാളെ എങ്ങനെയാണെന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം. അതിലെല്ലാം ഉപരിയായിട്ട് നാളെ ഞാൻ ജീവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ ഞാൻ ആരോട് ക്ഷമിക്കണമോ, ആ ആള് ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നാളെ ആ ആളിനോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ ഈ ലോകത്തിൽ ഇല്ലാതിരുന്നാലോ, അല്ലെങ്കിൽ ആ ആൾ ഈ ലോകത്തിൽ ഇല്ലാതിരുന്നാലോ, ക്ഷമയെന്ന് പറയുന്നതായ ദൈവരാജ്യ സ്വഭാവം യാഥാർത്ഥ്യമായി തീരുകയില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് വിരോധമായിരിക്കുന്ന ഒരാളിനോട് ക്ഷമിക്കാൻ എനിക്കിടയാകാതെ അയാൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോവുകയാണെങ്കിൽ എന്റെ കണ്ണീരിന് ഒരിക്കലും അവസാനം ഉണ്ടാവുകയില്ല. ഞാനൊരാളിനോട് ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമിക്കാതെ ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാൽ ദൈവസന്നിധിയിലുള്ള ആ നിർമ്മല മനസ്സോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുവാൻ നമുക്ക് കഴിയുകയുമില്ല. അതുകൊണ്ടാണ് കർത്താവ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം എന്നുള്ളതായ ആ കള്ളന്റെ വിശ്വാസം, അതില് അവന്റെ മുഴുവനായ കുംഭസാരമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. താൻ ചെയ്ത തെറ്റുകളെല്ലാം ശരി മരണശിക്ഷയ്ക്ക് അർഹമാണ് എങ്കിലും നീ എന്നോട് കരുണ ചെയ്യണമെന്നുള്ള അപേക്ഷ, അത് അവൻ മറ്റുള്ളവരോടെല്ലാം ക്ഷമിക്കുവാൻ അവസാന ശ്വാസത്തിലും അവന് സാധിച്ചു. മറ്റുള്ളവരോടുള്ള ക്ഷമയും ക്ഷമിക്കാനും ക്ഷമ ചോദിക്കുവാനും എല്ലാം അവന് സാധിച്ചത് ഒരു വലിയ കാര്യമായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. നാലാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനുള്ള മറ്റൊരു തടസ്സം എന്ന് പറയുന്നത് അവർ ലാക്ക് ഓഫ് കറേജ് ടു മീറ്റ് ഫെയിലിയർ ഇൻ ലൈഫ്. ജീവിതത്തിൽ പരാജയം സ്വീകരിക്കാനുള്ളതായ ആ ഒരു കഴിവില്ലായ്മ അല്ലെങ്കിൽ അതിനുള്ളതായ ധൈര്യമില്ലായ്മ എന്ന് തന്നെ വേണം. ഞാൻ എപ്പോഴും വിജയിച്ചു തന്നെ നിൽക്കണം, ഞാൻ വിജയത്തിൽ മാത്രമേ ആയിരിക്കാവൂ, എനിക്കൊരിക്കലും പരാജയം ഉണ്ടാകാൻ പാടില്ല, പരാജയം എനിക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല, പരാജയം ഞാൻ ഏതെങ്കിലും തരത്തിൽ അംഗീകരിച്ചു പോയി കഴിഞ്ഞാൽ എന്നെ മറ്റുള്ളവര് എന്നും പരാജിതനായിട്ട് എന്നെ അവഗതിക്കും അപമാനിക്കും എന്നുള്ളതായ ചിന്തയാണ്. അത് ശരിയായിരിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഫെയിലിയർ ഈസ് എ ഗുഡ് ടീച്ചർ എന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. പരാജയം എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഒരു ടീച്ചറാണ്, നല്ല ഒരു അധ്യാപകനാണ്. പരാജയങ്ങളാണ് നമ്മളെ വിജയങ്ങളിലേക്ക് പോകേണ്ടതായ മാർഗങ്ങൾ കൂടുതൽ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പരാജയങ്ങൾ നേരിടാനുള്ളതായിരിക്കുന്ന കറേജ് നമുക്ക് നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. പരാജയങ്ങളെ ധൈര്യപൂർവ്വം സ്വീകരിക്കണം. ലോകത്തിൽ പരാജയങ്ങളിൽ മാത്രം നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. ജീവിതത്തിൽ സന്തോഷിക്കുവാൻ നമുക്ക് അനേക കാര്യങ്ങൾ ദൈവം തമ്പുരാൻ തരുന്നുണ്ട്. ആ സന്തോഷിക്കുന്ന കാര്യങ്ങൾ ദൈവം തമ്പുരാൻ തരുമ്പോൾ പരാജയങ്ങളെയും നേരിടുവാനുള്ളതായ ധൈര്യം വളരെ കാര്യമായിട്ട് ദൈവത്തിന്റെ ഉള്ള ആശ്രയത്തിൽ കൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. യോബ് പറയുന്നുണ്ടല്ലോ തന്റെ ഭാര്യയോട്, നന്മ നമ്മൾ ഒത്തിരി അനുഭവിച്ചു, ഈ നന്മ അനുഭവിച്ചതോടൊപ്പം തന്നെ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതെല്ലാം ഏത് പ്രയാസങ്ങളാണെങ്കിലും കഷ്ടതകളാണെങ്കിലും അതിനെയും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളത് ആ വിശ്വാസമാണ് യോബിന് പുതിയ ഒരു ജീവിതത്തിലേക്ക് ദൈവം തമ്പുരാൻ വീണ്ടും നല്ല ഒരു ഭാവി കൊടുത്തത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പരാജയങ്ങൾ ലോകത്തെ ജീവിതത്തിൽ ഉണ്ടാകാം. ഞാനൊരാളിനോട് ക്ഷമിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു പരാജയമാണ്, ഞാൻ ഇത്ര നാൾ ആളുമായിട്ട് മത്സരത്തിൽ നിന്നു, ആളിന് എന്റെ വിധേയത്വത്തിൽ കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ആ ആളിനെ വലിയ അതിനേക്കാൾ വലിയതാണ് ഞാൻ സ്ഥാപിക്കാൻ ഞാൻ ശ്രമിച്ചു, പക്ഷെ അവിടെയൊന്നും സാധിക്കുന്നില്ല, അവസാനം ഞാൻ ആളിനോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ പരാജയം നേരിട്ട് വാങ്ങിക്കുകയാണ് എന്നുള്ളത് നമുക്ക് ചിന്ത മനസ്സിലുണ്ടാവും. എന്നാൽ അതേ സമയത്ത് ആ പരാജയം എന്നെ ഭാവിയിൽ നന്മയിലേക്ക് നയിക്കും. എന്നെയും അയാളെയും കാണുന്നവന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ആ ദൈവം എന്നെ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുവാനായിട്ട് ഇന്നെനിക്ക് ക്ഷമിക്കാൻ സാധിക്കുമ്പോൾ അത് വിജയത്തിൽ എത്തിക്കുവാൻ കഴിയും എന്നുള്ളതായ വിശ്വാസം, ആ ദൈവത്തിലുള്ള വിശ്വാസം മാത്രമേ നമുക്ക് വിജയിക്കുവാനായിട്ട് ക്ഷമിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാൻ സാധിക്കൂ. അഞ്ചാമതായിട്ട് ഒരു കാര്യം, തോട്ട് ഓഫ് ഹ്യൂമിലിറ്റി ആസ് എ വീക്ക്നെസ്. ഞാന് ക്ഷമിക്കുമ്പോൾ അത് വിനയമാണ്. ഞാൻ അവൻ താന്നു കൊടുക്കുന്നത് ഒരിക്കലും ശരിയാവില്ല. ഞാൻ താന്നു കൊടുത്തു കഴിഞ്ഞാൽ അതെന്റെ ഒരു വീക്ക്നെസ്സാണ്. ആ വീക്ക്നെസ് ഞാൻ അത്ര ബലഹീനനാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നത് ശരിയല്ല. ഞാൻ അത്ര ബലഹീനനാണെന്നുള്ളത് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല. ഇത് തന്നെ നമ്മെ ഓർപ്പിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മളൊക്കെ ശക്തരാണ്, അതേ സമയത്ത് ബലഹീനരാണെന്നുള്ളതും നമുക്ക് മറന്നുപോകാൻ സാധ്യമല്ലാത്ത കാര്യമാണ്. നമുക്ക് ആർക്കും നമ്മുടെ ഭാവിയെ നിയന്ത്രിക്കാനോ നമ്മുടെ പ്രവർത്തനങ്ങളിലെ സുതാര്യത ഉറപ്പുവരുത്താനോ നമുക്ക് കഴിയുകയില്ല. നമ്മൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ചില പ്രേരണകൾ, ദുഷിച്ച ആഗ്രഹങ്ങൾ, ദുഷിച്ചതായ ചിന്തകൾ തമ്മിലുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം സുതാര്യമാണ് എന്ന് നമുക്ക് അവകാശപ്പെടാനൊന്നുമില്ല. പലപ്പോഴും ഞാൻ മനസ്സാക്ഷിക്കനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയും. മനസ്സാക്ഷി എന്ന് പറയുന്നത് മനുഷ്യൻ അവനവൻ ഉണ്ടാക്കുന്ന മനസ്സിന്റെ സാക്ഷ്യമാണ്. അല്ലാതെ ആ മനസ്സാക്ഷി എന്ന് പറയുന്നത് ലോകോത്തരമായിരിക്കുന്ന ശ്രേഷ്ഠമായ ഒന്നല്ല. ഞാൻ മനസ്സാക്ഷിക്കനുസരിച്ചാണെന്ന് പറയുമ്പോൾ പലപ്പോഴും മറ്റുള്ളവനെ കൊല്ലുന്നതും മനസ്സാക്ഷിക്കനുസരിച്ചായിരിക്കും, കള്ളം പറയുന്നതും മനസ്സാക്ഷിക്കനുസരിച്ചായിരിക്കും. അവന്റെ മനസ്സാക്ഷിക്കനുസരിച്ചാണ് അവൻ വിക്കറ്റ്നെസ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സാക്ഷി എന്ന് പറയുന്നത് മനുഷ്യനെ വഞ്ചിക്കുന്നതാണ് പലപ്പോഴും. അതുകൊണ്ട് മനസ്സാക്ഷിക്കല്ല ആവശ്യം, ദൈവദ്രുമുമ്പാകെ ഞാൻ നല്ലവനോ എന്നുള്ളത് ഞാനല്ല തീരുമാനിക്കേണ്ടത്, ദൈവമാണ് തീരുമാനിക്കേണ്ടത്. എന്റെ ഹ്യൂമിലിറ്റി ഞാൻ കണക്കാക്കല്ല, എന്റെ ഹ്യൂമിലിറ്റി ദൈവം കണക്കാക്കണം. ദൈവം കണക്കാക്കുമ്പോൾ എന്റെ ഹ്യൂമിലിറ്റിക്ക് അർത്ഥമുണ്ട്, മറ്റുള്ളവർക്ക് എന്റെ ഹ്യൂമിലിറ്റിയെ കാണാൻ കഴിയും. നിശ്ചയമായിട്ടും ഞാൻ വിനയപ്പെടുന്നതായ മാത്രമേ അവിടെ എനിക്ക് ക്ഷമിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഹ്യൂമിലിറ്റി ഈസ് എ ഗുഡ് മെഡിസിൻ ടു ലെസൺ അവർ ടെൻഷൻ ആൻഡ് ഓൾസോ ടു അക്യുമുലേറ്റ് സ്ട്രെങ്ത് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ശരിയായിരിക്കുന്ന ഒരു വിനയം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. വിനയമാണ് പലപ്പോഴും ഞാൻ വലിയവനാണെന്ന് ഞാൻ തന്നെ എന്നെ തന്നെ ഊതി ഉയർപ്പിച്ച് കാണിക്കാതെ ഞാൻ ഏറ്റവും കുറവുള്ളവനാണ്, വിനയമുള്ളവനാണ് എന്നെ. ഞാൻ എത്ര തന്നെ ശ്രമിച്ചാലും എനിക്ക് ഇത്രയേ സാധിക്കൂ എന്നുള്ളത് നമ്മുടെ പേഴ്സണലായില്ല, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പരാജയങ്ങളെ. ആരും നമുക്ക് പരാജയപ്പെടുത്താത്ത സമയത്തും നാം സ്വയം പരാജയപ്പെടുന്നതായ പല അനുഭവങ്ങൾ, വ്യക്തിപരമായ ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് നാം കണ്ണോടിച്ചു നോക്കുമ്പോൾ നാം വളരെ ബലഹീനനാണ്. അതുകൊണ്ട് വിനയപ്പെടേണ്ടത് എന്റെ ആവശ്യമാണ്. തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുമെന്നുള്ള കർത്താവിന്റെ പഠനം നമ്മെ അതിലേക്ക് വഴി നയിക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ള മറ്റൊരു കാര്യം. അതുകൊണ്ട് തോട്ട്സ് ഓഫ് ഹ്യൂമിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ് അല്ല. ഇറ്റ് ഈസ് തോട്ട്സ് ഓഫ് ഹ്യൂമിലിറ്റി ഓർ ദ ആക്ഷൻ ഓഫ് ഹ്യൂമിലിറ്റി ഈസ് അവർ ഗ്രേറ്റ്നെസ് സ്ട്രെങ്ത്. പക്ഷെ അത് നമുക്ക് പറയുവാൻ എളുപ്പമാണ്, എന്നാൽ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നമ്മുടെ ബലഹീനതകൾ എപ്പോഴും നമുക്ക് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിയാണ് നമ്മുടെ ആത്മീയത നിർത്തുന്നത്. പലപ്പോഴും അതിനെ മാനദണ്ഡമാകുന്നു. എന്നാൽ നമ്മൾ പലപ്പോഴും നമ്മിലേക്ക് നോക്കുന്നില്ല. നമ്മിലേക്കും ദൈവത്തിലേക്കും നോക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് ഇനിയും എത്രമാത്രം അകന്നാണ്, എത്രമാത്രം ദൈവത്തോട് ഒന്നാകാൻ കർത്താവ് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നാം ഒന്നാകണം കർത്താവില്, കർത്താവ് നമ്മിൽ ഒന്നാകണം, നാമും കർത്താവുമായിട്ട് ഒന്നാകണം. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും പിതാവിലും പുത്രനിലും ഒന്നാകണമെന്ന് പറഞ്ഞാൽ ഇന്ന് ആ ഒന്നാകൽ വിവാഹ ശുശ്രൂഷയില് ഭാര്യയും ഭർത്താവും ഒന്നായി തീരുന്നത് അവരുടെ ഒരേ വിശ്വാസത്തിൽ, അവരുടെ ഒരേ വിൽപവറിലാണ്. അല്ലെങ്കിൽ ആ അവരുടെ ഇഷ്ടത്തിൽ അവരൊന്നാകുന്നു. ദൈവ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഒന്നാകുമ്പോൾ നാം ദൈവവുമായിട്ട് ഒന്നാകുന്നതാണ്. അവിടെയാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്, നിന്റെ നാമം വിശുദ്ധമാകണം, നിന്റെ രാജ്യം വരണം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം, നാം ഒന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ തരത്തിലുള്ള പ്രാർത്ഥന ദൈവം നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ ഒന്നായി തീരുവാൻ ഇനിയും എത്ര ദൂരം നാം യാത്ര ചെയ്യണം? ദൈവത്തിന്റെ ഇഷ്ടവും എന്റെ ഇഷ്ടവും ഒരുപോലെ ആയി തീരുവാൻ ഇനി എന്തുമാത്രം ദൂരമുണ്ട് എന്ന് ഓരോരുത്തരും കണ്ടുപിടിക്കണം. ഞാനും നിങ്ങളും ആ തരത്തിലുള്ളതായ ഒരു വളർച്ചയിൽ വരുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മെ സഹായിക്കും. നമുക്ക് വേണ്ടതായിരിക്കുന്ന കൃപ തന്ന്, സ്വർഗീയമായ നന്മകൾ തന്ന്, നമ്മെ മറ്റുള്ളവർക്ക് ക്ഷമിക്കാൻ നമ്മളുള്ള കൃപ തരും. അതുകൊണ്ടാണ് ശുഭകോന ശുശ്രൂഷയിൽ പറയുന്നത്, പിതാവേ ഞങ്ങൾക്ക് ക്ഷമിക്കുവാനുള്ള ഹൃദയം തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നല്ല ആശംസകളും നേർന്നുകൊണ്ടും ഈ അവസരം തന്നതിന് എല്ലാവരോടും അവയൊന്ന് തിരുവേണ്ടിയോടും മറ്റുള്ളവരോടും നന്ദി അർപ്പിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ അവസാന വാക്യം ആധാരമാക്കിക്കൊണ്ട് പ്രസിദ്ധനായ സേവരിയോസ് തിരുമേനി നടത്തിയ അനുഗ്രഹീതമായ ഈ ധ്യാനം സത്യത്തിൽ എല്ലാവരും ഹൃദയപൂർവ്വം സ്വീകരിച്ച് എന്നുള്ളതിന് സംശയമില്ല. കാര്യം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഇന്നത്തെ ധ്യാന വിഷയമായിട്ട് നമ്മൾ എടുത്തത്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകേണ്ട ഇതിനെപ്പറ്റി ഗലാത്യ ലേഖനത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പറഞ്ഞിരിക്കുന്നിടത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഗുണമാണ്. ദൈവാത്മാവുള്ള എല്ലാവർക്കും ഉണ്ടാകേണ്ട വലിയൊരു ക്വാളിറ്റിയെ പറ്റിയാണ് സത്യത്തിൽ എല്ലാ ക്രിസ്ത്യാനികളുടെയും ജീവിതത്തിൽ എപ്പോഴും വളരേണ്ട, പ്രകടമായി കാണേണ്ട വലിയ ശ്രേഷ്ഠമായ ഒരു ഗുണം. അതിന് വിലങ്ങനടിയായി നിൽക്കുന്ന വിഷയങ്ങൾ ഭംഗിയായിട്ട് തിരുമേനി 5 കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. നമ്മൾ കേട്ടാൽ ശ്രദ്ധിച്ച എല്ലാവരും അത് അനലൈസ് ചെയ്താൽ ഒരുപാട് പ്രയോജനം ചെയ്യും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരുപാട് പ്രയോജനം ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഞാന് ഈ വിഷയത്തെ പറ്റി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. പിന്നെ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2-3 വാക്ക് പറയുന്നു എന്ന് മാത്രം. കാരണം തിരുമേനി വളരെ ഭംഗിയായിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മുടെ ധ്യാനത്തിനും നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും എല്ലാത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ വർഷങ്ങളായിട്ട് ഒരു ഗുരു എന്നുള്ള രീതിയിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുള്ള ആ വലിയ പരിചയം ഒക്കെ വെച്ചുകൊണ്ട് തന്നെ തിരുമേനി എൻ്റെ ഗുരുവാണല്ലോ തിരുമേനി. തിരുമേനി വളരെ ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഈ ഭാഗം മത്തായി ശ്ലീഹായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മളെപ്പോഴും വായിക്കുന്ന സംഗതിയാണ്. മറക്കുക എന്നുള്ളത് അത് ഈ ഹൃദയപൂർവം മറക്കുക. അതുപോലെ തന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലം ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ക്ഷമിക്കുക എന്ന് മാത്രമല്ല, ദീർഘക്ഷമ എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്ഷമ എന്നുള്ളത് നമ്മൾ ഈ ക്ഷമ എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ ക്ഷമിക്കുന്ന എപ്പോഴാ? നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ക്ഷമയാ. നമ്മൾ ക്ഷമിക്കാതിരുന്നാൽ ചിലപ്പോ അത് നമുക്ക് വീണ്ടും പ്രശ്നമാകും എന്നുള്ളത് കൊണ്ടുള്ള ക്ഷമകളാണ് നമ്മുടെ ക്ഷമകളെല്ലാം തന്നെ അല്ലേ. നമുക്ക് നമ്മുടെ എല്ലാ ക്ഷമകളും നമുക്കിപ്പോ നമുക്കൊരു ആള് നമ്മളോട് ഉപദ്രവിച്ചു, നമുക്കൊരു പ്രയാസം തോന്നി, പക്ഷെ നമ്മള് അയാളോട് ക്ഷമിക്കുന്ന എപ്പോഴാണെന്ന് അറിയോ? അതവിടെ അയാളോട് പകരം ചെയ്യാന് അല്ലെങ്കിൽ അയാളോട് ചെയ്യുമ്പോ അത് പിന്നെ അതില് ഇരട്ടി ബുദ്ധിമുട്ടാകുമെന്നുള്ള ചിന്തയിലാ നമ്മൾ ക്ഷമിക്കുന്നത്. അല്ലാത്തടത്തല്ല നമ്മൾ പകരം ചെയ്യുക, അതായത് നമ്മുടെ ശൈലി. അല്ലാത്തടത്തല്ല നമ്മൾ പകരം കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി. അതുകൊണ്ടാണ് ഈ വാക്യത്തിന്റെ ഈ ചിന്തയുടെ പ്രാധാന്യം അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദീർഘക്ഷമ എന്നുള്ളതും അല്ലെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമിക്കുക എന്ന് പറയുന്നതും ഒക്കെ നമ്മള് ശ്രദ്ധിക്കേണ്ട സംഗതി അതാ. അത് കാരണം നമ്മൾ ഈ 15-ാം സങ്കീർത്തനത്തിലും ഒക്കെ ഇത് വളരെ ഹൃദയപൂർവം ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ടല്ലേ. ഹൃദയപൂർവം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ജോസഫിന് 2 പിള്ളേർ ജനിച്ച കഥ പറയുന്നുണ്ട്. 2 മക്കൾ ജനിച്ച കഥയാ ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ. ഈജിപ്തിലായിരുന്നപ്പോഴേ ജോസഫിന് 2 മക്കൾ ജനിച്ചു. മൂത്തവൻ ജനിച്ചപ്പോഴേ അവൻ എന്താ പേർക്കെന്നറിയാമോ? മൂത്ത ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ നിങ്ങളെ ഈ ഫോണ് മ്യൂട്ട് ചെയ്തിട്ട് വേണം അവിടെ ബഹളം ഉണ്ടാക്കാൻ. വീട്ടിലെ ബഹളങ്ങളൊക്കെ നാട്ടുകാരറിയാം, അതുകൊണ്ട് ഞങ്ങൾ ഫ്യൂൺ മ്യൂട്ട് ചെയ്തിട്ട് വേണം ബഹളം ഉണ്ടാക്കാൻ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായത്തിൽ ജോസഫിന് ഒരു മകൻ, മൂത്ത മകൻ ജനിച്ചപ്പോ അവന് പേരിട്ട് എന്താണെന്നറിയാമോ? മനശ്ശേ എന്ന് പേരിട്ടു. മനശ്ശേ എന്ന പേരിന്റെ അർത്ഥം എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? 41-ാം അധ്യായം 52-ാം വാക്യം, എന്റെ സകല കഷ്ടതയും എന്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് ജോസഫ്
തന്റെ ആദിജാതിന് മനസ്സ് എന്ന് പേരിട്ടു. മറക്കണം എന്നാ വാക്കിന്റെ അർത്ഥം. വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മറക്കണം. സത്യത്തിലേ ജോസഫ് എന്റെ മകൻ മനസ്സെ വളർന്നു വരുമ്പോ സ്വാഭാവികമായിട്ടും ആ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞ് ജോസഫ് ഈജിപ്തിലാകാനുണ്ടായ കാരണം സഹോദരങ്ങളാ തല്ലിയ വിഷയം, പൊട്ടംകിണറ്റിലിട്ട വിഷയം, കച്ചവടക്കാർക്ക് വിറ്റത്, ഇതൊക്കെ അറിയും. സ്വാഭാവികമായിട്ടും അപ്പനോട് ചെയ്തത് മകൻ അവന് ദേഷ്യം വരുമല്ലോ, ബാക്ക് അവ ചെയ്തവരോട് ദേഷ്യം വരത്തില്ലേ. അതുകൊണ്ട് അവന് പേരിട്ടു, മൂത്ത മകനുമാണല്ലോ, അവന് പേരിട്ടു നീ മറക്കണം. നീ മറക്കണം മനസ്സെന്ന വാക്കിന്റെ അർത്ഥമാണ് മറക്കണം. വേദപുസ്തകത്തിന്റെ ദൈവജനത്തിന്റെ ചരിത്രം തുടങ്ങുമ്പോ മുതൽ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് ഈ ദീർഘക്ഷമയെ പറ്റിയ. അല്ലാതെ ഞാനിപ്പോ പറഞ്ഞ പോലെ നമ്മളുടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ ശക്തി ഇല്ലാതെ വരുന്ന എന്ന് തോന്നുമ്പോഴുള്ള ക്ഷമയല്ല ആ ക്ഷമയല്ല, അത് ക്രിസ്തീയ ക്ഷമയുടെ കാര്യമല്ല പറയുന്നത്. ആ ക്ഷമയല്ല ക്ഷമ, മറിച്ച് എന്ത് നഷ്ടം വന്നാലും ക്ഷമിക്കുന്ന ആ ക്ഷമയെ പറ്റിയാണ് ക്രിസ്തീയ ക്ഷമ എന്നുള്ളതും തിരുമേനി ഇപ്പൊ പറഞ്ഞ ചിന്തകളും ആ രീതിയിലുള്ളത്. അങ്ങനെ ക്ഷമിക്കുന്ന ഒരു ക്ഷമയാണ് പരിശുദ്ധാത്മാവിന്റെ ഫലമായിട്ട് നമുക്കാണ്. ദൈവാത്മാവ് നമ്മളിൽ ഉള്ളപ്പോ, ദൈവാത്മാവിൽ നാം ചരിക്കുമ്പോൾ, ദൈവാത്മാവിൽ നാം ജീവിക്കുമ്പോൾ ആ ക്ഷമ നമ്മളിലുണ്ടോ എന്നുള്ളത് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കും, അതിനെ വളർത്തുവാൻ നമുക്കിടയാകും. അപ്പൊ എന്നെ തിരുമേനിയോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. എല്ലാ പ്രാവശ്യവും തിരുമേനി വരുമ്പോ വളരെ തിരുമേനിക്ക് ഈ ശുശ്രൂഷ വളരെയേറെ താല്പര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരുമേനിയെ എവിടെയാണെങ്കിലും നമ്മളോടൊപ്പം ഈ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിക്കുകയും അനുഗ്രഹീതമായിട്ട് ദൈവവചനം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. തിരുമേനിയോടുള്ള സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഞങ്ങൾക്കറിയാം, ഞാൻ തിരുമേനിയെ എല്ലാം പരിചയപ്പെടുത്തേണ്ട കാര്യമല്ല. കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ചുമതലയും മലങ്കര സഭയുടെ സീനിയർ മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ വളരെ അനുഗ്രഹീതമായിട്ട് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അനുഗ്രഹീതമായ നേതൃത്വവും തിരുമേനി നൽകുന്നു. ഞങ്ങളെപ്പോലുള്ള ശിഷ്യന്മാർക്ക് എപ്പോഴും മാതൃകയും അനുഗ്രഹീതമായ നല്ല അഡ്വൈസസും ഒക്കെ നൽകി ഞങ്ങളുടെ ശുശ്രൂഷകളെയും തിരുമേനി ശക്തമാക്കുന്നു. അക്കാര്യത്തിലൊക്കെയുള്ള സന്തോഷം പ്രത്യേകം അറിയിക്കുന്നു. തിരുമേനിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭദ്രാസനത്തിന്റെ വിവിധ മേഖലകളിൽ മലങ്കര സഭയുടെ അഭ്യുന്നതിക്ക് വേണ്ടി, അതിന്റെ മാനം കാത്തുസൂക്ഷിക്കുവാൻ, അതിന്റെ ശ്രേഷ്ഠത കാത്തുസൂക്ഷിക്കത്തക്ക രീതിയിൽ തിരുമേനി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹകരണവും കൈത്താങ്ങലും ഉണ്ടാകണം എന്നുള്ളതും സ്നേഹത്തോടെ നിങ്ങളെ എല്ലാവരെയും ഓർപ്പിക്കുന്നു. ഒരിക്കൽ കൂടി തിരുമേനിയോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഗായക സംഘം ഇപ്പോ ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 234-ാമത്തെ പേജില് കർത്താവെ കറയില്ലാത്ത എന്ന ഗീതം ആരംഭിക്കുന്ന ഗീതത്തിന്റെ അവസാന ഭാഗം അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വനുപേക്ഷിടട്ടെ എന്ന് ആരംഭിക്കുന്നു.
അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വിരമിച്ചിടട്ടെ, അൽക്കർമ്മങ്ങൾക്കായ വകൾ നീട്ടപ്പെടുമാറാകട്ടെ, എൻ കാലുകൾ ദുർമാർഗത്തിൽ അതിനിടയാകരുതേ, തന്മാർഗത്തിൽ കൂടി സദാ ഞാനടിയോ നീ നടക്കണമേ, അനുതാപത്തോടു കൂടി മാ മുറവിളി നെടുവീർപ്പുകളാലേ, ഉള്ളിനു തുല്യം വാഴുന്ന നിർമ്മല ചിത്തം നൽകണമേ, മാംസമാശേഷവുമസ്തികളിൽ പറ്റി ഉണങ്ങിടുമാമേറ്റം, നെടുവീർപ്പുകളിട്ടിടും നിർമ്മല ചിത്തം നൽകണമേ. കർത്താവേ പാപങ്ങളെയോ ഉണ്ടാകും മുറവിളിയാലേ മെഴുകുന്നത് പോലൊരു കീടും നിർമ്മല ചിത്രം നൽകണമേ.
മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നു. മിസ് ലാലി മാത്യു ഒക്കൽഹോമ, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ വർഗീസിനെ ദൈവസന്നിധിയിൽ ഉറക്കാം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹ്യൂസ്റ്റണില് സെന്റ് തോമസ് പള്ളിയിലെ ഇടവാങ്ങുമായ പ്രിയപ്പെട്ട സാബു കർത്താവിൽ നിർപ്രാവശ്യമുള്ള കാര്യം ഒരുപക്ഷെ പലർക്കും അതറിയാം. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ആത്മാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സഹോദരന്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ സ്വർഗത്തിൽ നിന്നും ദൈവം ആശ്വസിപ്പാണ്ട കോണം ഇഴവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തെ പ്രത്യേകമായിട്ട് ഓർക്കാം. അതുപോലെ തോമസ് കുട്ടി, ഡെയ്സി, വത്സ, നിരന്തരം ഓർക്കാറുള്ള ബ്രെയിൻ ട്യൂമറായി വളരെ പ്രയാസം അനുഭവിക്കുന്ന രാജിയെ ദൈവസന്നിധിയിൽ ഓർക്കാം. അതോടൊപ്പം വത്സെ ദൈവസന്നിധിയിൽ ഓർക്കാം. കഴിഞ്ഞ ദിവസം റേഡിയേഷൻ കഴിഞ്ഞ എലിസബത്തിനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അവസരം ഓർക്കാറുള്ള ഡാനിയൽ എന്ന് പറയുന്ന മകനെ, രൂബൻ, രോഹാൻ എന്ന് പറയുന്ന കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മോളി എന്ന് പറയുന്ന ആളെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അല്ലെ മറ്റേതെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് സൗഖ്യത്തിനും ആശ്വാസമായിട്ട് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോർ, ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രയീമും ബെന്യാമീനും മനസ്സിയും കാണുകെ നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഞങ്ങളെ ആളുകൂടാ സ്നേഹിക്കുന്ന കാരുണ്യവാനായ ദൈവമേ, ഒരു ബുധനാഴ്ച ദിവസം കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാനും തിരുവചനം ധ്യാനിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ തന്നെ ശുദ്ധീകരിക്കത്തക്കവണ്ണം ഒരുക്കുവാനും അതിനേക്കാൾ ഉപരി ഞങ്ങളുടെ സ്വജീവിതത്തിന് വേണ്ടിയും മറ്റനേകർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാതിരിക്കത്തുന്ന ധന്യമാർന്ന നിമിഷത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞങ്ങൾ എവിടെ ആയിരിക്കുന്നുവോ ആയിരിക്കുന്ന അവസ്ഥയിൽ തിരുസാന്നിധ്യം തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടെ തൊട്ടുണർത്തണമേ. ഞങ്ങളുടെ സന്തോഷവും സൗഭാഗ്യവും അനുഗ്രഹമെല്ലാം അവിടുത്തെ ദാനമാകുന്നു. അതുകൂടാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ലല്ലോ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും തമ്പുരാൻ തന്നെ ദാനമാണെന്ന് മത്തിരിച്ചറിഞ്ഞ് നന്ദിയോട് നല്ല മനസ്സോടുകൂടി അങ്ങനെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഞങ്ങൾ തൃപ്തിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേക അനേകം പേരുടെ പേരുകൾ രോഗികളായിട്ടുള്ളവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ പേര് പറഞ്ഞിട്ടുള്ളവരും അല്ലാതെ ഞങ്ങളുടെ മനസ്സിൽ ആയിരിക്കുന്നതുമായ അനേക രോഗികൾക്ക് അവരുടെ പേരുകളൊക്കെ ഓർത്തങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ മധ്യസ്ഥതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ തക്കവണ്ണം തിരുമനസ്സലിയണമേ. അങ്ങയോട് പ്രാർത്ഥിച്ച് സൗഖ്യം നേടിക്കൊടുക്കാനുള്ള ജീവിത വിശുദ്ധിയോ നന്മയൊന്നും ഞങ്ങളിലില്ലെങ്കിലും ഞങ്ങൾ കുറവുള്ളവരാണെന്നുള്ള ആ ഒരു തിരിച്ചറിവോടുകൂടെ ഓരോ നിമിഷവും അപേക്ഷകളെ കേൾക്കുന്ന അങ്ങയുടെ ആർദ്രമായ കരുണയെ ഓർത്ത് സ്തുതിക്കുന്നു. തമ്പുരാൻ എപ്പോഴും ആ സ്നേഹവും കരുണയും നിലനിൽപ്പാൻ തക്കവണ്ണം അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിപ്പാൻ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളെ പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെയും അവിടുന്ന് ബലവും ശക്തിയും പകരണമേ. വൈദ്യന്മാരും ഔഷധങ്ങളും ഒക്കെ കൈയൊഴിയുമ്പോഴും കൈയൊഴിയാത്തവനായ ദൈവത്തിന്റെ സൗഖ്യദായകമായ പ്രസനം അനുഭവിക്കാൻ തക്കവണ്ണം ഇതിന്റെ മക്കളെയൊക്കെ യോഗ്യരാക്കി തീർക്കുവാൻ സഹായിക്കണമേ. രോഗമൊക്കെ ആവുമ്പോൾ ഭയത്തിൻ്റെതായ അന്ധകാരത്തിൽ കൂടി പ്രയാണം ചെയ്യുമ്പോൾ ഒരു പ്രകാശമായി അങ്ങ് നിന്റെ ദാസരെയൊക്കെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിലല്ലാതെ മറ്റെങ്ങും ഞങ്ങളുടെ ആശ്രയമല്ലല്ലോ. അവിടുന്ന് ലഭിക്കുന്ന നന്മകളും അവിടുന്ന് ലഭിക്കുന്ന കൃപകളെയൊക്കെ അനുഭവിക്കുമ്പോൾ എല്ലാ സൗഖ്യത്തിന്റെ മേലിൽ എന്റെ ദൈവത്തിന്റെ കരുണയാണെന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കുവാനും അനേക മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുവാനും അങ്ങയുടെ സന്നിധിയിൽ ഭക്തിയോടും വിശുദ്ധിയോടും നിന്നെ സ്തുതിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസർക്കൊക്കെയും അവിടുന്ന് അവകാശവും അനുവാദം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഠിനമായ രോഗവും അതിലുപരി ശക്തമായ വേദനയൊക്കെ അനുഭവിക്കുമ്പോഴും ആ വേദനയ്ക്കും രോഗത്തിന്റെ ഭീതിക്കൊക്കെ അപ്പുറം ദൈവസ്പർശനത്തിന്റെ സുഖമുള്ള അനുഭവം പങ്കുകൊള്ളുവാൻ തക്കവണ്ണം നിന്റെ ദാസരേക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെ തീവ്രതയിലും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ആന്തരിക ശക്തി ദാസനെ പ്രധാനം ചെയ്യണം. പ്രത്യേകിച്ച് രോഗികളെയും അതുപോലെ തന്നെ രോഗം അനുഭവിക്കുമ്പോൾ കുടുംബങ്ങളൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശക്തമായ വേദനയൊക്കെ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വാന്തരിപ്പിക്കാനുള്ള ബലവും ആ കുടുംബാംഗങ്ങൾക്കൊക്കെയും പ്രധാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മറ്റവർ വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂട്ടിൽ മരണപ്പെട്ട സാബുവിനെയും ആ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. യഹോവ മുറിക്കുന്നവനും മുറിവ് കെട്ടുവനുമാവുന്ന യോബിന്റെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ ജീവിതത്തിലുണ്ടാകുന്ന മുറിവുകളൊക്കെയും അങ്ങയുടെ സ്പർശനത്താൽ ഉണങ്ങത്തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രതി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെയും തമ്പുരാനെ അവിടെ നിന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബുദ്ധിയും കഴിവും ശക്തിയും ലഭിക്കുന്നതോടൊപ്പം തികഞ്ഞ ദൈവാശ്രയബോധത്തോട് വളരുവാൻ തക്കോണം ആവശ്യമായിരിക്കുന്ന കൃപകളെ ചൊരിയണമേ. യുവാക്കന്മാർ യുവതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന ജീവിതവും ആരോഗ്യവും ഒക്കെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള വിവേകവും തിരിച്ചറിവും കൊടുക്കണമേ. പ്രത്യേകിച്ച് മദ്യവും മയക്കുമരുന്നും ഒക്കെ മൂലം വഴിതെറ്റിപ്പോകുന്ന യുവാക്കളെ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ തെറ്റായ ജീവിത രീതിയിൽ ദുഃഖാർത്തരാകുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ കണ്ണുനീര് അവിടുന്ന് മാനിച്ചുകൊണ്ട് നിന്റെ മക്കളെയൊക്കെ അവിടെ യഥാസ്ഥാനപ്പെടുത്തണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. കുടുംബബന്ധം ദൈവം തന്ന സ്നേഹത്തിന്റെ തലമാണെന്ന് മനസ്സിലാക്കി ഭക്തിയോടും വിശുദ്ധിയോടും കൈകാര്യം ചെയ്യാൻ തക്കവണ്ണം ആവശ്യമുള്ള തിരിച്ചറിവും വെളിച്ചവും പ്രദാനം ചെയ്യണമേ. പരസ്പര വിദ്വേഷങ്ങളും ഉച്ചതീജങ്ങളൊക്കെ മാറ്റി പരസ്പരം ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രത്യേകിച്ച് ഞങ്ങളിന്ന് കേട്ട ആ വചനത്തിന്റെ യാഥാർത്ഥ്യത്തെ കൂടുതൽ തിരിച്ചറിഞ്ഞ് ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ള ദീർഘക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ദൈവിക ആത്മാവ് ഓരോ ആളുകളിലും സ്ഥാപിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും ഓർക്കുന്നു. പ്രത്യേകിച്ച് തനിയായി താമസിക്കുന്ന മാതാപിതാക്കൾക്കൊക്കെയും അങ്ങയുടെ സാന്നിധ്യവും ഏകാന്തത മാറി സന്തോഷത്തിന്റെ ഉല്ലാസത്തിന്റെയും അനുഭവമാക്കി തീർക്കുവാൻ തക്കൊണ്ട സംഗതിയാക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ പങ്കാളി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവർക്ക് നല്ല കുടുംബജീവിതം നയിക്കത്തക്കവണ്ണം അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ അവർക്ക് സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ബോധികൾക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല ഉത്തമരായ തലമുറകളെ കൊടുത്ത് വാഴ്ച അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെയും നല്ല ഉപജീവനത്തിലുള്ള വഴി തുറന്നു കൊടുക്കണമേ. അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും നല്ല പ്രതിഫലവും ലഭിക്കുന്ന പ്രതിഫലമൊക്കെയും നന്മയോടുകൂടി ഉപയോഗപ്പെടുത്തുവാനുള്ള മനസ്സും അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേക സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി എല്ലാ തിരുമേനിമാരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളടുത്ത് സുവിശേഷം അറിയിച്ച അഭിയുന്ന തിരുമനസ്സിന് ഞങ്ങളുടെ ഗുരുനാഥനായിരിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. അനേകർക്ക് അനേകരെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിന്റെ പാത ചൂണ്ടിക്കാണിച്ച് നയിപ്പാൻ തക്കവണ്ണമുള്ള കൃപയും കരുണയും കൂടുതലായിട്ട് അവർക്ക് പ്രദാനം ചെയ്യണമേ. പ്രത്യേകിച്ച് ഭദ്രാസനത്തിനും പത്രാപോലത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നയിക്കണമേ, നടത്തണമേ, എല്ലാം ശ്രദ്ധയോടും നന്മയോടും നടത്തി കൊടുക്കത്തക്കവണ്ണമുള്ള പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ കൊണ്ട് നടക്കണമേ. ഭദ്രാസനത്തിലെല്ലാം വളർച്ചയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീക സംഘടനകളെയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്നവരെ ഓർക്കുന്നു. അവരെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതൃദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ ഭരണകർത്താക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള ഭരണകർത്താക്കളെ അവിടെ എഴുന്നേൽപ്പിക്കണമേ. ഒരിക്കൽ കൂടി ഒരു ബുധനാഴ്ച കൂടി അങ്ങയുടെ സന്നിധിയിൽ ഇരുപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചുവല്ലോ. ഇത് സംബന്ധിക്കുന്ന എല്ലാവരെയും സംബന്ധിക്കാതെ പോയവരൊക്കെ അവിടുന്ന് വാഴ്ച അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പരിശുദ്ധമായ ഈ ശ്ലീഹ നോമ്പിൽ കൂടി ഞങ്ങൾ പ്രയാണം ചെയ്യുമ്പോൾ ആ ശ്ലീഹന്മാരിൽ കൂടി ലഭിച്ചിട്ടുള്ള ആ ദൈവാത്മ മത്സരങ്ങളെ ഞങ്ങൾ കൂടെ ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിശുദ്ധിയോടും നന്മയോടും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ ഇടയാക്കി തീർക്കണമേ. എവിടെയെങ്കിലും കുറവുകളോ തെറ്റുകളോ ബലഹീനതകളോ ഉണ്ടെങ്കിൽ അങ്ങയുടെ സ്പർശനത്താൽ അതൊക്കെ നീക്കി ആത്മനിറവും ദൈവചൈതന്യം വളരെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഇതൊക്കെ കൂടി ഞങ്ങളെല്ലാം താഴ്മയോടെ സമർപ്പിക്കുന്നു. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെ നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളെ സുഖിച്ചു കൊടുത്തുവാനായിട്ട് തന്നെ.
പരിശുദ്ധമാർപ്പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സുമന്ധവും ആവാസവും ഞങ്ങളെല്ലാവരോടും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചു നിന്റെ മക്കളെല്ലാവരോടും ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും അവരുടെ ആശ്വാസത്തോടും എല്ലാം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും മറകണമേ.
അനുഗ്രഹിതമായ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് കടന ഭദ്രാസനത്തിന്റെ മത്രാപോലി താപ്യം എന്നീ ഞങ്ങളുടെ ഗുരുനാഥനായിരിക്കുന്ന സേവർ തിരുമേനി വളരെ ശ്രേഷ്ഠമായ ആഴമായ ഒരു ചിന്ത നമുക്ക് പകർന്നു തന്നു. തിരുമുള്ള നന്ദി ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ അറിയിക്കുകയും തുറന്നും അങ്ങയുടെ സാന്നിധ്യമൊക്കെയും ഈ ശുശ്രൂഷയിൽ ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസന മന്ത്രപോലത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധീര വൈദികരെയും പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഫിലിപ്പോസ് അച്ഛൻ, ഐസക് അച്ഛൻ, സന്തോഷ് അച്ഛൻ, അതുപോലെ തന്നെ പനയമ്പാല ആശ്രമത്തിലെ ഒരു ജോൺസൺ അച്ഛനും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ടെന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ അരമനയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ഭദ്രാസനത്തിനകത്തും പുറത്തുമായിട്ടുള്ള വിശ്വാസികളെ ദൈവസന്നിധിയിൽ വീണ്ടും ഓർക്കുകയും അവരുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഈ പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന രാജനുള്ള നന്ദി അറിയിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷ വളരെ ധന്യമാർന്ന രീതിയിൽ ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജ്, അതുപോലെ ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട മോഹനനങ്കൾ, എല്ലാവരും ഉള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം ഇവരുമായിട്ട്